സ്വന്തം ജീവിതത്തെ ആഹൂതി ചെയ്ത മഹാത്മാക്കളെ നമ്മുടെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ആശ്രയിക്കാം എന്നാണ് അർത്ഥം. അഭ്യന്തരായ ഗുരുജനങ്ങൾക്ക് വിനീതമായ നമസ്കാരം. ഡോക്ടർ സാംബശിവൻ സാർ എന്റെ അധ്യാപകനാണ്. ഗോപാലകൃഷ്ണൻ സാറ് ആധുനിക ശാസ്ത്രത്തെ എൻ്റെ ഭാഷയിൽ ഭാരതീയതയെ പ്രകാശിപ്പിക്കുന്ന ഒരു അവതാരമാണ്. വാണി ചൈതന്യ പറഞ്ഞ ആ നൈസർഗികമായ മന്ദഹാസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് വലിയൊരു പ്രത്യാശയെ ഉദിപ്പിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ലൗകിക പ്രശ്നങ്ങൾക്ക് ഭാരതീയ ശാസ്ത്രങ്ങളുടെ പരിഹാരം എന്താണെന്നാണ് വിഷയം തന്നിരിക്കുന്നത്. ലൗകിക പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുചേലിനെ എടുത്താൽ മതി. കുചേലിനാണ് നമ്മുടെയൊക്കെ പ്രതിനിധി. കുചേലിന് എന്നും ദാരിദ്ര്യമാണ്. മക്കൾക്ക് ദാരിദ്ര്യം, ഭാര്യയ്ക്ക് ദാരിദ്ര്യം, അങ്ങനെ സഹിക്കാൻ കഴിയാതെ എത്ര അധ്വാനിച്ചിട്ടും ദാരിദ്ര്യം മാറ്റാൻ സാധിക്കുന്നില്ല. അവസാനം ഭാര്യ ഉപദേശിച്ചു, പണ്ട് നിങ്ങൾ കൃഷ്ണ ഭഗവാന്റെ കൂടെ ആയിരുന്നപ്പോൾ ഈ ദാരിദ്ര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അവിടം വിട്ട് ഞങ്ങളോടുകൂടി ചേർന്നപ്പോഴല്ലേ ഈ ദാരിദ്ര്യം വന്നത്. അതുകൊണ്ട് വീണ്ടും ഭഗവാനെ ഒന്ന് കണ്ടാൽ ഒരു പക്ഷേ ദാരിദ്ര്യത്തിനൊരു പരിഹാരമായെങ്കിലോ. ഉടനെ അദ്ദേഹം നന്നായി, അത് വളരെ നന്നായി, ഒന്നുമില്ലെങ്കിൽ ഒന്ന് കാണുമെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് തെണ്ടിക്കിട്ടിയതായ അവിൽപ്പൊതി കയ്യിലും വെച്ചുകൊണ്ട് വീട് വിട്ടു, ഭാര്യയെ വിട്ടു, കുഞ്ഞുങ്ങളെ അവിടെ വിട്ട് ഇറങ്ങി പോയി. പകുതി വഴി കഴിഞ്ഞപ്പോഴേക്ക് ഭഗവാൻ അറിഞ്ഞു കുചേലം വരുന്നുണ്ടെന്ന്. ഭഗവാൻ ഓടിയിറങ്ങി അദ്ദേഹത്തെ എതിരേറ്റ് കൊണ്ടുപോയി പാദശ്രൂഷൊക്കെ ചെയ്തു. ലക്ഷ്മിയും ശുശ്രൂഷയ്ക്ക് കൂട്ടുകൂടി. അങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് അവർ കുറേ സമയം കഴിഞ്ഞു. എന്ന വസ്ത്രങ്ങളും ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. കഥകൾ പലതും പറഞ്ഞു. പണ്ട് സന്ദീപനി മഹർഷിയുടെ അവിടെ പഠിച്ചിരുന്നതും അന്നുണ്ടായ സംഭവങ്ങളൊക്കെ അയവർക്കിക്കൊണ്ട് കുറേ സമയം കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാനുള്ള സമയം കഴിയാൻ പോകുന്നു. അതിൻ്റെ ഇടയിൽ അദ്ദേഹം എന്തെങ്കിലും എനിക്ക് കൊണ്ടുവരാതിരിക്കില്ല എന്നും പറഞ്ഞിട്ട് കക്ഷത്ത് വെച്ചിരുന്ന അവിൽ പൊതി അന്നേരം വേർപ്പിൽ കുതിർന്ന് നല്ല പാകത്തിലായിരുന്നു, കഴിക്കാൻ പാകത്തിലായിരുന്നു. പിടിച്ച് പറിച്ച് വാങ്ങി കഴിച്ചു. കാരണം കൊടുക്കാൻ മടിയുണ്ടായിരുന്നു. അത് വാങ്ങി ഒരു പിടി ബാക്കി നിർത്താൻ ലക്ഷ്മി ദേവി ഇടപെട്ടു എന്നൊക്കെയാണ്. അങ്ങനെ കഴിഞ്ഞു പിന്നെ പോരാണ്, നിവൃത്തിയില്ലാതെ പോരേണ്ടി വന്നു. വരുമ്പോൾ കുറച്ചിങ്ങോട്ട് പോരും, അങ്ങോട്ട് തന്നെ രണ്ടുപേരും കെട്ടിപ്പിടിക്കും, പിന്നെയും പോരും, പിന്നെയും കെട്ടിപ്പിടിക്കും. അങ്ങനെ അവസാനം അദ്ദേഹം മനസ്സിലാ മനസ്സോടെ പോന്നു. പകുതി വഴി കഴിഞ്ഞപ്പോഴാണ് ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ ഓർമ്മിച്ചത്. പരിഹാരം ദാരിദ്ര്യത്തിന് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ അതൊക്കെ ഭഗവാനെ കണ്ട സമയത്ത് മറന്നുപോയി. ഏതായാലും സാരില്ല, ഇവർ ചെന്നു. വീട്ടിൻ്റെ ഏകദേശം അടുത്തെത്തിയ സമയത്ത് സ്വർണവർണം കൊണ്ട് തിളങ്ങുന്നതായ ഒരു മതിൽ കണ്ടു. അത്ഭുതത്തോടുകൂടി മതിലിൻ്റെ ഉള്ളിലേക്ക് പാളി നോക്കിയപ്പോൾ ഒരു മണിമാളികയുണ്ട് അവിടെ. അതിൽ കുട്ടികളൊക്കെ ആപ്തകാമന്മാരായി ഓടി നടക്കുന്നു. ഭാര്യ സർവാലങ്കാര ഭൂഷിതായിട്ട് നടക്കുന്നത് കണ്ടു. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. ഭഗവാന്റെ അനന്ത മഹിമകളാണ് അനുഗ്രഹമായിട്ട് ഇവിടെ ഈ ദാരിദ്ര്യം മാറ്റാൻ കാരണമായത് എന്ന് ധരിച്ച അദ്ദേഹം ഇനി കണ്ട ഈശ്വര സ്വരൂപം കൃഷ്ണസ്വരൂപം ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അതുമയമായി ഇരിക്കാൻ കാട്ടിലേക്ക് പോയി എന്നാണ്. ഈ അവസാന ഭാഗം തിരുവനന്തപുരത്തുള്ള കോട്ടയ്ക്കകത്തെ ആശ്രമത്തിലെ സ്വാമിജിയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിലെന്താണ് കുചേല എന്ന് പറഞ്ഞാൽ നമ്മളെ ചേല ശരീരം, കൂ എന്ന് പറഞ്ഞ ചീത്ത. ഈ ശരീരം വളരെ ചീത്തയാണ്. രണ്ട് ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ, രണ്ടു ദിവസം വയറിളകിയാൽ, ഒന്ന് പനിച്ചു കിടന്നാൽ, എന്തൊക്കെയാണ് സ്ഥിതി? ഈ ശരീരം ഒന്നും കൊള്ളില്ലാത്ത വയസ്സായി കഴിഞ്ഞാലും അതെ, വാർദ്ധക്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആർക്കും ഈ ശരീരത്തോട് ഇഷ്ടമല്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹ പ്രതീകത്തെ മാത്രം എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കുചേലൻ എന്ന് പറഞ്ഞാൽ ജീവൻ, ശരീരം വഹിക്കുന്ന ജീവൻ. ഭാര്യ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ജീവനും ബുദ്ധിയും കൂടി കൂടുമ്പോഴാണ് ഒരു വ്യക്തിയാവുക. അപ്പോൾ അനസ്തീസിയ കൊടുത്ത്, മയക്കുമരുന്ന് കൊടുത്ത് കിടത്തി ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ജീവനുണ്ട്, പക്ഷെ ബോധമില്ല. അപ്പോൾ വ്യക്തി എന്നില്ല, പേര് വിളിച്ചാലൊന്നും പറയില്ല. അപ്പോൾ ജീവനും ബോധം കൂടി കൂടിയതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ കുചേലൻ ജീവനാണ്, ബോധം ഭാര്യയാണ്, രണ്ടും കൂടി കൂടി. പിന്നെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയും കിട്ടിയത് പോരാന്നുള്ള തോന്നലാണ് ദാരിദ്ര്യം. കണ്ടത് പോരാ, ഇനിയും കാണണം. കേട്ടത് പോരാ, ഇനിയും കേൾക്കണം. തിന്നത് പോരാ, ഇനിയും തിന്നണം. ഗ്രാണിച്ചത് പോരാ, സ്പർശിച്ചത് പോരാ, അറിഞ്ഞത് പോരാ. അപ്പോൾ ബുദ്ധിക്ക് ദാരിദ്ര്യം. കാരണം എന്തെല്ലാം അറിഞ്ഞാലും അതിൻ്റെ അപ്പുറം പിന്നെയും അറിയണമെന്നാണ്. അപ്പൊ എന്ത് കിട്ടിയാലും പോരാ പോരാന്ന് തോന്നുന്നതാണ് ദാരിദ്ര്യം. അപ്പൊ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ, പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിൽ നിന്ന് ഒരിക്കലും ഈ ഇന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയും ഒന്നും ദാരിദ്ര്യം മാറിക്കിട്ടില്ല. ബുദ്ധിഹലത്തിലെ ജ്ഞാനവിജ്ഞാനങ്ങളെ കൊണ്ടും ദാരിദ്ര്യം മാറില്ല. മാനസിക തലത്തിലെ സ്നേഹബന്ധങ്ങളെ കൊണ്ടും ഇതൊന്നും മാറില്ല എന്നർത്ഥം. അപ്പൊ ഇനി എങ്ങനെയാ മാറുക? ബുദ്ധി പറയാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രത്തിൽ പരോക്ഷമായിട്ട് നമുക്ക് അറിവ് കിട്ടുകയാണ്. ആദ്യകാലം എങ്ങനെയായിരുന്നു? ഈ സൃഷ്ടി വൈഭവം തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? ആ അവസ്ഥയെ ഒന്നും കൂടി അറിഞ്ഞാലൊരു പക്ഷേ ഇതൊക്കെ ഇല്ലാത്ത തോന്നലുകളാണെന്നുള്ള ബോധം വന്നതിൽ നിന്ന് വിമുക്തി കിട്ടും. പിന്നെ ഇന്ദ്രിയങ്ങൾക്കൊന്നും അറിയാനില്ല എന്നൊരു ഭാവം വന്നെങ്കിലോ, ദാരിദ്ര്യം മാറിക്കിട്ടെങ്കിലോ എന്നൊരു ഒരു അറിവുണ്ടാവുകയാണ് ശാസ്ത്രങ്ങളിൽ നിന്ന്. അത് പ്രകാരം അദ്ദേഹം എന്നാ പിന്നെ ആ അവസ്ഥയിലേക്കൊന്ന് പോയി നോക്കുക. പണ്ടത്തെ അവസ്ഥ എന്തായിരുന്നു? ആ അവസ്ഥയിലേക്ക്, റിലിജൻ എന്ന് പറഞ്ഞാൽ റീലിഗർ എന്ന്, റീലിഗർ എന്ന് പറഞ്ഞാൽ പഴയ അവസ്ഥയിലേക്കുള്ള തിരിച്ചു പോക്കുന്ന അർത്ഥമാണ്. അപ്പൊ അങ്ങനെ പോയത് വീട് വിട്ടു എന്ന് പറഞ്ഞാൽ ശരീരബോധം വിട്ടു, പിന്നെ ഭാര്യയെ വിട്ടു എന്ന് പറഞ്ഞാൽ ബോധം വിട്ടു, മക്കളെ വിട്ടു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും. അപ്പൊ ഇന്ദ്രിയം ദേഹം മുതലായ ബോധമൊക്കെ പോയി, തീരെ ബോധരഹിതനായി സമാധി അവസ്ഥയിലേക്ക് പ്രവേശിച്ചു. സമാധി അവസ്ഥയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം ഇറങ്ങി വന്നു, എന്നിട്ട് ഈ ജീവനെ ഉയർത്തിക്കൊണ്ടുപോവാണ്. അങ്ങനെ ജീവനും ആത്മാവും ഒന്നായി തീർന്ന സമയത്ത്, ആത്മസ്വരൂപം തിരിച്ചറിഞ്ഞ സമയത്താണ് ഈ ആത്മാവിൽ എന്തെല്ലാം ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഓർമ്മ വരിക. നമ്മളിപ്പോൾ ഉറക്കത്തിൽ രണ്ടു മൂന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കറിയില്ല ഇതിന്റെ മുമ്പ് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഇതിന്റെ ശേഷം ഒരു സ്വപ്നം ഉണ്ടാവുന്നു, നമുക്കറിയില്ല. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്വപ്നം കണ്ടു എല്ലാം ഓർമ്മ വരും. അതുപോലെ ആത്മസ്വരൂപമായി കഴിയുമ്പോൾ എന്തെല്ലാം ജന്മങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അതാണ് ഭഗവാനെ കണ്ട സമയത്ത് പഴയതൊക്കെ ഓർമ്മ വന്നു സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാൻ കാരണം. ആ സമയത്ത് രണ്ടു പിടി അവില് എന്ന് പറഞ്ഞാൽ സഞ്ചിത കർമ്മം ആഗാമി കർമ്മം തീർന്നു എന്നർത്ഥം. പക്ഷെ പ്രാരബ്ധകർമ്മം പോവില്ല, അത് ഈ ജന്മം കഴിയുന്നതുവരെ, ഈ ശരീരം പോകുന്നതുവരെ പ്രാരബ്ധങ്ങൾ അനുഭവിക്കുക തന്നെ വേണമെന്നാണ്. പക്ഷെ ആത്മബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരമനോബുദ്ധി തലങ്ങളിൽ കർമ്മങ്ങളും കർമ്മഫലങ്ങളും അനുഭവിക്കുന്നതിന് ഞാൻ സാക്ഷി മാത്രമാണ്, ആത്മാവ് സാക്ഷിയാണ്. കർമ്മം ചെയ്യുന്നില്ല, കർമ്മത്തിന് സാക്ഷിയാണ്. കർമ്മഫലം അനുഭവിക്കുന്നില്ല, ശരീരമനോബുദ്ധ്യാദികൾ കർമ്മഫലം അനുഭവിക്കുന്നതിന് സാക്ഷി മാത്രമാണ്. അപ്പൊ അതുപോലെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാരബ്ധം ബാക്കിയുണ്ടെങ്കിലും നമ്മളെ ബാധിക്കില്ല എന്നാണ്. അപ്പൊ ആ ഒരവസ്ഥ വരികയാണ്. അതുകൊണ്ട് ആ പ്രാരബ്ധമാണ് ഒരു പിടി അവര് ബാക്കിയാക്കിയെന്ന് പറയാം. അപ്പോ ഇവിടുന്ന് പോയി ദാരിദ്ര്യം മാറാനാ പോയത്. അപ്പൊ ദാരിദ്ര്യം മാറി എന്ന് ബോധ്യം വന്നാലേ ആ കർമ്മത്തിന്റെ പൂർണ്ണത വരുള്ളൂ. ആക്ഷൻ ബൈ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് കംപ്ലീറ്റ് അൺലെസ് ഇറ്റ് ഈസ് ലാവിഷ്ഡ് ഓൺ എ റിഫ്ലക്റ്റിംഗ് മീഡിയം എന്നാണ്. അതായത് നമ്മളിപ്പോ കുളിച്ച് മൗത്ത് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാല് കണ്ണാടിയിൽ നോക്കിയൊക്കെ നേരെയുണ്ട് എന്ന് വന്നാലേ, എന്ന് കണ്ടാലേ ആ കർമ്മത്തിന്റെ പൂർണ്ണത വരുള്ളൂ എന്നാണ്. അതുപോലെ എന്തിനു വേണ്ടി പോയി അത് സാധിച്ചു എന്ന പൂർണ്ണത വരണം. ആ പൂർണ്ണതയ്ക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഒരു പിടി അവര് ബാക്കിയാക്കിയത്. രമണ മഹർഷിക്ക് കൈക്ക് സാർക്കോമ എന്ന് പറഞ്ഞ ക്യാൻസർ വന്നിരുന്നു, പക്ഷെ അദ്ദേഹത്തെ ബാധിച്ചില്ല. കാരണം അദ്ദേഹം ആത്മസ്വരൂപിയാന്ന് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ശരീരമനോ ബുദ്ധ്യാദി തലങ്ങളിലെ വൈകല്യങ്ങളും വിഷമങ്ങളും ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല, സിനിമ കാണുന്നമാതിരി കണ്ടുകൊണ്ടിരിക്കുക ചെയ്തു. തപോവനത്തിന് മഹോദരം വന്നു, അതും അദ്ദേഹം ഒരു സിനിമ കാണുന്നമാതിരി കണ്ടു രസിക്കുക മാത്രമേ ചെയ്തു. നാരായണ ഗുരുവിന് പ്രോസ്റ്റേറ്റിന് സുഖം വന്നു, അദ്ദേഹം അയ്യോ എന്ന് പറഞ്ഞ് കരയായിരുന്നു. ഒരു ദിവസം ഒരു ശിഷ്യൻ പറഞ്ഞു, അങ്ങത്രയും മഹാത്മാവ് കരഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കുന്നു? അപ്പൊ അദ്ദേഹം ഒരു ഉണങ്ങിയ പാള കിടക്കണ്ട, എന്നടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു അത് നടുക്ക് ചീന്താൻ പറഞ്ഞു, ചീന്തി. ഇപ്പൊ ഒരു ശബ്ദം കേട്ടില്ലേ, അതുപോലെ കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരം മനസ്സും ബുദ്ധി എന്തൊക്കെ ചെയ്യണം, അത് അനുഭവിച്ചുകൊണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക്, ഞാൻ ആത്മസ്വരൂപിയാണ്, എനിക്കതൊന്നും ബാധകമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രാമകൃഷ്ണദേവന് കണ്ഠത്തിൽ ക്യാൻസർ വന്നു, അപ്പോഴും ഇതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ. കാണുന്ന ആളുകൾക്ക് അദ്ദേഹം സഫർ ചെയ്യാൻ തോന്നും, പക്ഷെ അദ്ദേഹം സഫർ ചെയ്യല്ല, സിനിമ കാണുന്നമാതിരി വിട്ട് സാക്ഷിയായിട്ട് ഇതൊക്കെ നോക്കിക്കാണി. ഇതിന്റെ സൂക്കട് അതിന്റെ സൂക്കട് ഇങ്ങനെയാ പറയാം. അപ്പൊ ഇങ്ങനെ ദാരിദ്ര്യം മാറി അദ്ദേഹം. അപ്പൊ ദാരിദ്ര്യത്തിന് എന്താണ് പരിഹാരം? ഇതാണ്. എന്താണ് നമ്മൾ അന്വേഷിക്കുന്നത്? നമ്മളെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് എന്താണ് കാരണം? നമുക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ആനന്ദം വേണമെന്നുണ്ട്. എത്ര ആനന്ദം കിട്ടിയാലാ മതിയാവുക? ആനന്ദ സ്വരൂപിയാവുന്നതുവരെ ആനന്ദത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. എല്ലാ സ്ഥലത്തും ഒരേ പ്രഷർ വരുന്നവരെ കാറ്റടിച്ചുകൊണ്ടിരിക്കും, എല്ലാ സ്ഥലത്തും ഒരേ ലെവൽ വരുന്നവരെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അതുപോലെ ആനന്ദ സ്വരൂപിയാവുന്നവരെ ആനന്ദത്തിന് വേണ്ടി ആഗ്രഹം തീരില്ല. പിന്നെന്താ വേണ്ടത്? ജ്ഞാനം വേണം. എത്ര ജ്ഞാനം കിട്ടിയാലാ മതിയാവുക? ജ്ഞാനസ്വരൂപിയാവുന്നവരെ ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. പിന്നെന്താ വേണ്ടത്? സ്വതന്ത്ര സ്വരൂപിയാവുന്നവരെ സ്വാതന്ത്ര്യത്തിന് വേണം. അപ്പൊ ജ്ഞാനം, ആനന്ദ, സ്വാതന്ത്ര്യം, ഈ മൂന്നുമാണ് വാസ്തവത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ മൂന്നിനും വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന എവിടെയാണ്? പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിലാണ്, പിന്നെ ശരീരത്തിലാണ്, മനസ്സിലാണ്, ബുദ്ധിയിലാണ്. ബുദ്ധിയിൽ ജ്ഞാനവിജ്ഞാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും മനസ്സിൽ സ്നേഹ സൗഹൃദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ശരീരത്തിൽ പല സിദ്ധികളെ പല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും പഞ്ചഭൂതങ്ങളിൽ പലതിനെ സ്വന്തമാക്കിക്കൊണ്ടും എത്രയോ കഷ്ടപ്പെട്ട് ശ്രമം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ജ്ഞാനം, ആനന്ദം, സ്വാതന്ത്ര്യം ഇതിന്റെ സ്വരൂപിയാക്കി തരാൻ ഇന്ന് വരെ മനുഷ്യരാശിയിൽ ആർക്കും ഈ പ്രക്രിയ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പഞ്ചഭൂതങ്ങളിലും ശരീരമനോബുദ്ധ്യാദി തലങ്ങളിലും എന്തെല്ലാം ചെയ്തിട്ട് ഇന്ന് വരെ ജ്ഞാനാനന്ദ സ്വാതന്ത്ര്യ സ്വരൂപം കിട്ടിയില്ല. അത് കിട്ടുന്നവരെ നമുക്കൊരു സമാധാനമില്ല. അപ്പോൾ ആത്മാക്കൾ പറയുന്നു, എവിടെ അത് കിട്ടുക, അത് കിട്ടുക എവിടെയെന്ന് പറഞ്ഞു തരാണ്. ഇതുവരെ നിങ്ങൾ അന്വേഷിക്കാത്ത സ്ഥലം ഇതാണ്, അകത്താണ്. അകത്ത് അന്വേഷിച്ചോ? ഇല്ല. എന്നാ ഒന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പോഴാണ് ഗീതയിൽ പറയുന്ന ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയഭ്യ പരമന മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ വരദസ്തു സഹ. ബാഹ്യലോകത്തിന് തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്ദ്രിയങ്ങളിലാണ് കൂടുതൽ വോൾട്ടേജ്. ഇന്ദ്രിയങ്ങളിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാണ് അതിനേക്കാൾ വോൾട്ടേജ് ഉള്ളത്. അതിനേക്കാൾ പ്രകാശം ബുദ്ധിയിലാണ്. ബുദ്ധിയിൽ നിന്ന് അകത്തോട്ട് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പ്രകാശം ആത്മസ്വരൂപമാണ്. ആ ആത്മസ്വരൂപമാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ ഞാൻ ബുദ്ധിക്കും മനസ്സിനും ശരീരത്തിനും പഞ്ചഭൂതങ്ങൾക്കും അന്തര്യാമിയായിട്ടിരിക്കുകൊണ്ട് പ്രകാശസ്വരൂപിയായിട്ടുള്ള ഞാൻ അന്തര്യാമിയായിട്ടിരിക്കുകൊണ്ട് എന്റെ പ്രകാശത്തിൽ ഇതിന്റെ ഗുണങ്ങൾ പുറത്തേക്ക് പ്രകാശിപ്പിച്ചതാണ്, പ്രകാശിച്ചതാണ്. പ്രകാശിച്ച് കണ്ടപ്പോൾ ഞാൻ എന്നെ മറന്ന് ശരീരമനോബുദ്ധ്യാദികളാണ് ഞാനെന്ന തെറ്റിദ്ധാരണയ്ക്ക് അടിമപ്പെട്ടതാണ്. ആ തെറ്റിദ്ധാരണ നീങ്ങിയാൽ കഴിഞ്ഞു. അത് ഇന്ദ്രിയാണി പരാന്യാഹു തിരിച്ച് 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 ആ തിരിച്ചു വരവ് എന്നുള്ള അർത്ഥത്തിലാണ് റിലീജിയസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച്. തിരിച്ചെത്തിക്കഴിയുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപം അറിയുകയും ചെയ്യും. അതാണ് കുചേലന്. അതോടുകൂടി എല്ലാ പ്രശ്നവും തീർന്നു. അപ്പോൾ ആത്മാവിന്റെ സ്വഭാവം ശരീരത്തിലെങ്ങനെ ഉണ്ടാവുക, മനസ്സിലെങ്ങനെ ഉണ്ടാവുക, ബുദ്ധിയിലെങ്ങനെ ഉണ്ടാവുക, പഞ്ചഭൂതങ്ങളിൽ എങ്ങനെ ഉണ്ടാവുക, അപ്പൊ ഈ തലങ്ങളിലൊക്കെ അധ്വാനിച്ചാൽ ഒരിക്കലും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാവില്ല എന്നർത്ഥം. അപ്പൊ ഈ ഒരു വസ്തുത നമുക്ക് വളരെ പരിചയമാണ്. നമ്മുടെ നാട്ടിൽ പണ്ടേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ്. പക്ഷേ ശാസ്ത്രീയമായ ശാസ്ത്ര സദസ് ആവുകൊണ്ട് ശാസ്ത്രീയമായിട്ട് ഇതിലേക്ക് ഒന്ന് വന്നാലേ നമുക്കൊരു സന്തോഷമാവുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയം എന്ന് പറഞ്ഞു നോക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സ്റ്റുഡൻസ് ആകുമ്പോൾ വഴക്കുന്ന നമ്പൂരിയെ ഒരു ദിവസം ഒരു മാജിക്കിന് വേണ്ടി കൊണ്ടുവന്നു. സന്ധ്യാസമയത്താണ് മാജിക് ഷോ. പോർട്ടിക്കോയിൽ ഏകദേശം 600 അധ്യാപകന്മാരും വിദ്യാർത്ഥികളുമായിട്ട് 600 പേരുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ 13 വയസ്സായ ഒരു പയ്യനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവനെ മേശയമ കിടത്തിയിട്ട് ഹിപ്നോട്ടൈസ് ചെയ്തു. ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവനെ ഉറങ്ങി, പെട്ടെന്ന് ഉറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവനെ ഉറങ്ങി, ഉറങ്ങാണോ അല്ലേ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ ഡോക്ടർമാരാണല്ലോ, ഉറങ്ങാണ്. ഇനിയിപ്പോൾ ഒരു ചെപ്പട് വിദ്യ ചെയ്യാം നമുക്ക്. നിങ്ങൾ എന്തെങ്കിലും ഒന്നിച്ച് സങ്കല്പിക്കുക, അത് ഞാൻ അവനെ കൊണ്ട് പറയിക്കാമെന്ന്. അപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കതീനവടി പൊട്ടിച്ചാലും ആ ഉറങ്ങിക്കിടക്കുന്ന ആൾ അറിയില്ല. പക്ഷെ ഹിപ്നോട്ടൈസ് ചെയ്ത ആള് മെല്ലെ മന്ത്രിച്ചാൽ പോലും അത് കേൾക്കും, അത് അനുസരിക്കും. ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. അപ്പം അങ്ങനെ ഒരാള് ഒരു ഡോക്ടർ സിഗരറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ ഒരു നമ്പർ എഴുതി, 268 പെരുക്കണം 174 ഡിവൈഡഡ് ബൈ 1.003 ഇൻ ഓൾ ടു ദ പവർ 2 എന്ന് എഴുതിയിട്ട് പോക്കറ്റിൽ വെച്ച് കൈ പൊക്കി. നമ്പൂരി മൈക്ക് ഇങ്ങനെ പയ്യന്റെ വായൻ്റെ എടുത്ത് വെച്ചിട്ട് ആരോ എന്തോ ഒന്ന് എഴുതി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്താ അവനത്? അതേമാതിരി 268 പെരുക്കണം ഇത്ര ഡിവൈഡഡ് ബൈ ഇത്ര ഓൾ ടു ദ പവർ 2 പറഞ്ഞു. പറഞ്ഞപ്പോ നമ്പൂരി പറഞ്ഞു, ഇപ്പൊ ഞാനും അയാളും ഇവനും കൂടി ഒത്തുകളിയാന്നായിരിക്കും ഇപ്പൊ നിങ്ങളൊക്കെ വിചാരം. അപ്പോൾ തെറ്റിദ്ധാരണ തിരുത്താൻ എന്നാൽ സാധ്യമല്ല, നിങ്ങൾ തന്നെ സ്വയം സംശയം തീർത്തോളുക. അപ്പോൾ ഓരോരുത്തരും അതേമാതിരി ഓരോന്ന് എഴുതി. അതൊക്കെ ഈ കുട്ടി പറയേണ്ടി വരും. അങ്ങനെ 13 പേര് ടെസ്റ്റ് ചെയ്തു, എല്ലാവർക്കും ബോധ്യമായി. അതിന് ശേഷം അദ്ദേഹം മാജിക് ഷോ തുടർന്നു. പിറ്റേ ദിവസം മുതൽ അവിടെ ആകെ ഇളകിമറിയാൻ തുടങ്ങി. എങ്ങനെ അത് സാധിച്ചു, എന്താ അതിൻ്റെ മെക്കാനിസം? അപ്പോൾ MBBS, MD, MRCP ഒക്കെ പഠിച്ച ഡോക്ടർമാരവിടെ ഉള്ളത്. പക്ഷേ പ്രാഥമികമായിട്ടുള്ള മനസ്സിൻ്റെ അഗാധ തലങ്ങളെക്കുറിച്ചുള്ള വൈചിത്രങ്ങളൊന്നും അവർക്ക് കേട്ടുകേൾവിയില്ല, ആ വഴിക്ക് ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ ഈ പ്രാഥമിക കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ വലിയ വലിയ ആൾക്കാരായി സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതിനത് ഇതിനൊക്കെ മേലാന്നുള്ള തോന്നലും. പക്ഷേ ആ അഹങ്കാരം തകർന്നു പോയ ഒരു നിമിഷമായിരുന്നു അത്. അപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ എന്താ സംഗതി? ഇത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹിപ്നോട്ടൈസ് ചെയ്യുക എങ്ങനെയാണ്? 5 തരത്തിൽ ഹിപ്നോട്ടൈസ് ചെയ്യാം. ഒന്ന്, ഒരു കാഴ്ച, ഏതെങ്കിലും ഒരു സാധനത്തിന് നോക്കുക, ഒരു പോയിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പടോ നോക്കിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മൾ കമന്റ് പറഞ്ഞാൽ മതി, നിങ്ങളുടെ കൺബോളുകൾക്ക് ഖനം കൂടുകയാണ്, നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാം, ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ പറഞ്ഞാൽ നമ്മൾ തന്നെ വലപ്പോഴും ഉറങ്ങിപ്പോയി എന്ന് വരും. ഊണ് കഴിച്ചിരിക്കാവും. അത് കഴിഞ്ഞു അല്ലെങ്കിൽ ചെവി കൂടെ ഒരു വാച്ചിന്റെ ടിക് ശബ്ദമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശബ്ദം നാരായണ 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 ഒരേ മാതിരി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരേ ശബ്ദം റിത്മിക്കായിട്ട് കുറെ സമയം കൽപ്പിച്ചാൽ നമ്മൾ ഓർക്കും. അതുപോലെ വായിൽ ഒരു കൽക്കണ്ടത്തിന്റെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു മുന്തിരിയോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൽ തന്നെ അതിന്റെ സ്വാദിൽ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു റണ്ണിങ് കമന്ററി കൊടുത്താൽ ഉറങ്ങിപ്പോകും. അല്ലെങ്കിൽ താഴെ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ച് അതിന്റെ വാസന മൂക്കിൽ ഇങ്ങനെ അതിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അപ്പോ കമന്റ് പറഞ്ഞാൽ ഉറങ്ങും. ഇല്ലെങ്കിൽ കുറച്ച് ചന്ദനം പച്ചവെള്ളത്തിൽ നെറ്റിക്ക് വെച്ചിട്ട് ആ തണുപ്പിൽ തന്നെ മനസ്സ് സങ്കല്പിച്ചുകൊണ്ടിരുന്നാലും മതി. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഹിപ്നോട്ടൈസ് ചെയ്യാം. ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ പതിവാണ്. ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ എന്താ സംഗതി? ഒരു ബോധമില്ല നമുക്ക്. അപ്പൊ നമ്മളെ സാധാരണ മനസ്സ് എങ്ങനെയാ? ഇപ്പൊ എനിക്ക് എന്റെ പേരറിയാം, എന്റെ ഡിഗ്രി അറിയാം, എന്റെ ജോലി എന്താ അറിയാം, എന്റെ സുഹൃത്തുക്കൾ അറിയാം, അച്ഛനും അമ്മയും കുടുംബവും സർവ അറിയാം, പഠിച്ച ഭാഷകളിൽ സംസാരിക്കാനും അറിയാം. പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, ഞാനല്ലാതെയും മാറി. ആ സമയത്ത് എനിക്ക് എന്റെ പേരോ നാടോ ഊരോ ഈ ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഈ ബാഹ്യലോകമായിട്ട് ബന്ധപ്പെടുന്ന എന്റെ മനസ്സിന്റെ ഭാഗത്തിനെ ഓബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയും. ഓബ്ജക്റ്റീവ് മൈൻഡ് പോർഷൻ ഓഫ് ദ മൈൻഡ് വിച്ച് ഇന്ററാക്ട്സ് വിത്ത് ദ വേൾഡ് ഔട്ട്സൈഡ്. ബാഹ്യലോകമായിട്ട് പ്രതിപ്രവർത്തനം നടത്തുന്നതായ അതുമായിട്ട് സമ്പർക്കത്തിലിരിക്കുന്ന മനസ്സിനെ നമ്മൾ ഓബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയും. ബാഹ്യമായ ലോകമായിട്ട് ബന്ധപ്പെടുന്ന മനസ്സ് ഓബ്ജക്റ്റീവ് മൈൻഡ്. ഇത് ഇപ്പനോ സയന്റിസ്റ്റ് പറയുന്നതാണ്. അപ്പൊ ആ ഉറങ്ങിക്കഴിയുന്ന സമയത്തും നമുക്കൊരു ബോധവുമില്ല, നമുക്ക് ഈ ലോകവുമില്ല, ഞാനുമില്ല, ഒന്നുമില്ല. പക്ഷെ ആ സമയത്തും ഹാർട്ട് കൃത്യമായിട്ട് അടിക്കുന്നുണ്ട്, തിന്ന ആഹാരമൊക്കെ ശരിക്കും ദഹിക്കുന്നുണ്ട്, ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്, ശരീരത്തിന്റെ ചൂട് ആറുന്നില്ല, പിന്നെ മസിൽ ടോണ്, നെർവസ് ടോണ് ഇതൊക്കെ വേണ്ടമാതിരി നിൽക്കുന്നുണ്ട്. പിന്നെ ബ്ലഡിലാണെങ്കിൽ ബ്ലഡ് ഷുഗർ, സോഡിയം, പൊട്ടാസ്യം, ബൈകാർബണേറ്റ്, ഇതിന്റെ അളവ്, യൂറിയ, ഷുഗർ, ഇതൊന്നും വ്യത്യാസപ്പെടുന്നില്ല. കാരണം അപ്പോൾ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ ആകെ കുഴപ്പമാണ്. പൊട്ടാസ്യം ഏറിയാലും ചാവും, കുറഞ്ഞാലും ചാവും, ഒന്നും ആവുന്നില്ല. അതൊക്കെ വേണ്ടമാതിരി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പൊ അതാരാ? ഞാൻ ഉറങ്ങിക്കിടക്കുകയല്ലേ, എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ബോധമില്ലാതെ ഇരിക്കുന്ന സമയത്തും മറ്റേതൊരു ശക്തി എൻ്റെ ഉള്ളിൽ ബോധത്തോടുകൂടി ഇരുന്ന് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്, ശരീരത്തെ ജീവനോടുകൂടി നിലനിർത്തുന്നുണ്ട്. അപ്പൊ ആ ശക്തി എന്താണ്? അപ്പൊ ആ ശക്തിക്കാണ് ഈ ശരീരത്തെ നിലനിർത്തുന്ന ആ ശക്തിക്ക് സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയും. സബ്ജക്റ്റീവ് മൈൻഡ്, ഈ സബ്ജക്റ്റീവ് മൈൻഡിന്റെ കഴിവ് എന്തൊക്കെയാ നോക്കുമ്പോൾ അത്ഭുതമാണ്. നമ്മൾ ആഹാരം കഴിച്ചാൽ അതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, ഏതെല്ലാം തരത്തിലുള്ളതാണ്, ഇതൊക്കെ മിനറൽസ്, ട്രേസ് എലിമെന്റ്സ്, വിറ്റമിൻസ് ഒക്കെ എത്ര ഉണ്ട് കണക്കാക്കി അതിനെ ദഹിപ്പിക്കാൻ എത്ര എൻസൈം വേണം, അത്രമാത്രം സെക്രീറ്റ് ചെയ്യാൻ ഗ്രന്ഥിക്ക് കൽപ്പന കൊടുക്കുകയാണ്. എൻസൈം കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ആഹാരത്തെ ദഹിപ്പിച്ചതിന്റെ ശേഷം ബാക്കിയുള്ള എൻസൈം നമ്മുടെ ശരീരത്തെ അങ്ങ് ദഹിപ്പിക്കും. എൻസൈം കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എൻസൈം കൊണ്ട് എത്ര ദഹിപ്പിക്കാൻ കഴിയോ അത്രയും ദഹിപ്പിക്കും, ബാക്കിയുള്ള ആഹാരം ജീർണിച്ച് പോയ്സനായി മാറും. 9 വയസ്സായുള്ള ഒരു പെൺകുട്ടിക്ക് വിദേശത്ത് വന്ന ആങ്ങളമാര് മിഠായി കൊടുത്തു, അത് തിന്നു, അജീർണം പിടിച്ചു, ദഹിച്ചില്ല. ആഹാരം കഴിച്ച്, ബിരിയാണി കഴിച്ചു, ഒന്നും ദഹിച്ചില്ല. രാത്രി ആകുമ്പോഴേക്ക് നേരെ പനി വരാൻ തുടങ്ങി, ഛർദി, ഛർദിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഛർദിക്കും വയറ്റിളക്കത്തൊക്കെയുള്ള ഒരു മരുന്ന് കൊടുത്തു, ബ്ലോക്ക് ചെയ്യുന്ന മരുന്ന്. അത് കഴിച്ചു, ഛർദി അവിടെ നിന്നു. പിറ്റേ ദിവസം രാവിലെ ഉണ്ട് കാഷ്വാലിറ്റി കൊണ്ടുവരും. ഞാൻ ആ കാഷ്വാലിറ്റിയിലുള്ള സമയത്താണ്, നല്ല മനോഹരിയായിട്ടുള്ളൊരു കുട്ടി കൊണ്ടുവന്ന്. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോക്ലേറ്റ് കളറായിട്ടും ഛർദിച്ചു, മൂക്കുകൂടിയും വായക്കൂടെ എല്ലാം കൂടി വന്നിട്ട് പെട്ടെന്ന് ഹാർട്ട് അവിടെ നിന്നു, കുട്ടി അങ്ങ് മരിച്ചു. അപ്പൊ എന്താ കാരണം? ദഹിക്കാത്ത ആഹാരം ഉള്ളിൽ കിടന്ന് ജീർണിച്ച് പോയ്സനായി. ആ പോയ്സനെ മാനേജ് ചെയ്യാൻ കഴിയാതെ ലങ്സിൽ നീര് നിറഞ്ഞ് ഹാർട്ടിന്റെ പ്രവർത്തനം, ക്രമീകരണം തെറ്റി അവസാനം ആള് മരിച്ചു. അപ്പൊ ഇങ്ങനെയൊന്നും സാധാരണ സംഭവിക്കുന്നില്ല. എത്ര എൻസൈം വേണം അത്രമാത്രം സെക്രീറ്റ് ചെയ്യുന്നു, കൂടുതലാവുന്നില്ല, കുറയുന്നില്ല. അപ്പൊ ആരാണ്? നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ഫോൺ ചെയ്യുന്നില്ല, ഇത്ര ഗ്രാം പ്രോട്ടീൻ, ഇത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഞാൻ അങ്ങ് കഴിച്ചു വിട്ടിട്ടുണ്ട്, അതിന് ദഹിപ്പിക്കാൻ ഇത്ര എൻസൈം സെക്രീറ്റ് ചെയ്യണം, നമ്മൾ ഗ്രന്ഥിക്കൊന്നും ഫോൺ ചെയ്ത് പറയുന്നില്ല. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വേണ്ടതുപോലെ നടക്കുകയാണ് ഉള്ളിൽ. എന്നിട്ട് എല്ലാ ഗ്രന്ഥികളും വേണ്ടമാതിരി പ്രവർത്തിച്ച് ഭംഗിയായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് ജോലിയൊക്കെ തീർത്ത് ഓരോ മാലിന്യങ്ങൾ അതാത് പെട്ടിയിലൊക്കെ റെഡിയാക്കി എഴുന്നേൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുന്നു ആ ശക്തി തന്നെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാനല്ലാതിരിക്കുന്ന സമയത്തും എന്നെ കാരുണ്യപൂർവം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്. ആ മനസ്സിനെയാണ് സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ സബ്ജക്റ്റ് ടീം അതിന്റെ ആള് തിരക്കടില്ല, കുറച്ച് ക്ഷേമമാണ് അതിന്റെ പ്രവൃത്തി. കാരണം അതൊക്കെ കണക്കാക്കി തിട്ടപ്പെടുത്തി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറെ സ്റ്റഡി ചെയ്യണമെന്ന് ശാസ്ത്രകാരന്മാരും മനഃശാസ്ത്രജ്ഞരും തീരുമാനിച്ചു. അങ്ങനെ അവര് ഈ സബ്ജക്റ്റീവ് മൈൻഡിനെ കുറിച്ചാണ് പഠനം നടത്താൻ തീരുമാനിച്ചത്. അപ്പോ ഒബ്ജക്റ്റീവ് മൈൻഡിന്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒബ്ജക്റ്റീവ് മൈൻഡിനെ അങ്ങ് ഹിപ്നോട്ടൈസ് ചെയ്തു. എന്നിട്ട് ഈ സബ്ജക്റ്റീവ് മൈൻഡ് നമ്മളും തമ്മിൽ കോണ്ടാക്ട് ആവാണ്. അപ്പൊ കോണ്ടാക്ട് ആയിട്ട് പറയാണ്, കയ്യിലാവ അവര് പച്ചവെള്ളം ഒഴിക്കുകയാണ്, പച്ചവെള്ളം ആണ് ഒഴിക്കുന്നത്. പറയുന്നത് എന്താണ്, ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറങ്ങിയ ആളോട് പറയാണ്, ഞങ്ങള് നിങ്ങളുടെ കയ്യിൽ തിളച്ച എണ്ണ രണ്ടു മൂന്ന് തുള്ളി വറ്റിക്കുകയാണ്. അപ്പൊ അതിലുണ്ടാവുന്ന കുമ്മള എടുത്തൊന്ന് പരിശോധിക്കാനോ പരീക്ഷണത്തിന് വേണ്ടിയാന്ന് പറയാം. അയാൾ വളണ്ടിയർ ചെയ്തു കടന്നു. കടന്ന് ഹിപ്നോട്ടൈസ് ചെയ്തതിന് ശേഷം കയ്യിൽ മൂന്ന് തുള്ളി പച്ചവെള്ളം ഒഴിച്ചു. പറഞ്ഞത് എന്താണ്, തിളച്ച എണ്ണ ഒഴിക്കണമെന്നാ പറഞ്ഞു. അത് ഒഴിച്ചപ്പോഴേക്ക് ആളാക്കെ വിഷമിച്ച്, പച്ചവെള്ളം ഒഴിച്ചത് വിഷമിച്ച് ഇങ്ങനെ വിഷമിക്കുന്നതായി തോന്നി. കുറെ കഴിഞ്ഞപ്പോൾ അവിടെ ബ്ലിസ്റ്റേഴ്സ് വന്നു, വലിയ കുമ്മളകൾ വന്നു. ആ കുമ്മള സെക്ഷൻ എടുത്ത് പത്തോളജിക്കലായിട്ട് പരിശോധിച്ചപ്പോൾ സ്കാൾഡിങ്, അതായത് തിളച്ച എണ്ണ പൊള്ളിയാൽ ഏതെല്ലാം ഇൻഫിൽട്രേഷൻ വരുമോ ആ സെല്ലുകളൊക്കെ അതേ മേരേണ്ടത്. നമ്മൾ ഒഴിച്ചെന്താണ്, പച്ചവെള്ളമാണ്. പിന്നെ ഇതിൻ്റെ മറുവശം ചെയ്തവർ, ഇനി ഞങ്ങൾ പച്ചവെള്ളം ഒഴിച്ചിട്ടൊരു ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് തിളച്ച എണ്ണ ഒഴിച്ചു. ഒഴിച്ചപ്പോൾ യാതൊരു കുഴപ്പമില്ല, ആൾ വളരെ കൂളായി കിടക്കും, വേദനയില്ല, ഒരു വസ്തുവില്ല, അവിടെ ബ്ലിസ്റ്റേഴ്സ് വരുന്നുമില്ല, പൊള്ളുന്നുമില്ല. അപ്പം എന്താണ്, ഈ സബ്ജക്റ്റീവ് മൈൻഡ് പച്ചവെള്ളമാണെന്ന് വിചാരിച്ചാൽ പച്ചവെള്ളത്തിൻ്റെ സ്വഭാവം മാത്രമേ അവിടെ പ്രകടമാവുള്ളൂ. നമ്മൾ ഏത് തിളച്ച എണ്ണ ഒഴിച്ചാലും ശരി, പച്ചവെള്ളത്തിൻ്റെ സ്വഭാവം മാത്രം. നേരെ മറിച്ച് തിളച്ച എണ്ണ ഒഴിക്കുക, സാധാരണ ഒരു 56 ഡിഗ്രീൻ്റെ മേലെയൊക്കെ പോയാൽ ഈ പ്രോട്ടീനൊക്കെ കോയാഗുലേറ്റ് ചെയ്ത് കേടുവരും. പക്ഷെ ഇവിടെ അതിനേക്കാളൊക്കെ 100 മേലെ ഡിഗ്രിയുള്ള തിളച്ച എണ്ണ ഒഴിച്ച് യാതൊരു കുഴപ്പമോ ഇതിനൊന്നും പറ്റുന്നില്ല. കാരണം ആ സബ്ജക്റ്റീവ് മൈൻഡിന്റെ കൽപ്പന അവിടെ വെള്ളമാണ്, പച്ചവെള്ളമാണ് സങ്കല്പിച്ചു. അതുകൊണ്ട് പച്ചവെള്ളത്തിൻ്റെ ഗുണം മാത്രമേ അവിടെ അനുഭവപ്പെടുന്നു, ബാക്കിയൊന്നും അനുഭവപ്പെടില്ല. അതുപോലെ പച്ചവെള്ളം ഒഴിച്ച സമയത്ത് തിളച്ച എണ്ണാണെന്ന് സങ്കല്പിച്ചു, അപ്പോൾ തിളച്ച എണ്ണയുടേതായിട്ടുള്ള പൊള്ളലൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്തു. പിന്നെ അവരെ നോക്കി, ഒരു ബ്ലേഡ് എടുത്ത് കീറുകയാണ്, കീറുന്ന സമയത്ത് വേദന ഉണ്ടാവരുത്, ബ്ലീഡ് ചെയ്യരുത്, എന്നിട്ട് കീറി. കീറിയ സമയത്ത് ഏകദേശം 7000 രക്തക്കൊഴലുകളും ഞരമ്പിൻ്റെ കഷണങ്ങളൊക്കെ പൊട്ടു, ഇത്രയും സമയം കീറിയ. അപ്പോൾ വാടിപ്പഴുത്ത മാങ്ങ പൂണ്ടതുപോലെ രക്തവും പൊടിയില്ല, വേദനയില്ല. അപ്പം എന്താണ് ഇത്, 20 സെക്കൻഡിൽ 60,000 നാഴിക നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഓടുന്നുണ്ട്. കയ്യിലൊരു സൂചി കുത്തി, കാലിലും ഒരു സൂചി കുത്തി, റെഡി 1, 2, 3 എന്ന് പറയുമ്പോൾ കാലിൽ ഇഞ്ചെക്ട് ചെയ്തു, കയ്യിൽ നിന്ന് ബ്ലഡ് വലിച്ചെടുത്താൽ ആ മരുന്ന് ഇതിലുണ്ട്. അത്ര സ്പീഡിലാണ് ഈ ഓടുന്നത്. അത്രയും സ്പീഡിൽ ഓടുന്ന ബ്ലഡ് നമ്മൾ ബ്ലേഡ് കൊണ്ട് കീറിക്കഴിഞ്ഞാൽ ജെറ്റ് പോലെ ഒരുപാട് ജെറ്റ് എന്ന് ബ്ലഡ് പുറത്തേക്ക് ഇങ്ങനെ വരേണ്ടതാണ്, സ്പ്രേ ആയിട്ട് വരേണ്ടത്. പക്ഷെ അതൊന്നുമില്ല, ആ മുറിവായൽ മുഴുവൻ ഈ സബ്ജക്റ്റീവ് മൈൻഡിന്റെ കമാൻഡുണ്ട്, അവിടെ ബ്ലീഡ് ചെയ്യരുത്. അപ്പോൾ ബ്ലഡ് ഭയങ്കര സ്പീഡിൽ ചെല്ലുമ്പോൾ ആ മുറിവായലിൻ്റെ തൊട്ടടുത്തെത്തി ബൈപ്പാസ് ചെയ്തിട്ട് മറ്റേ വഴിക്ക് പോയി എത്തേണ്ട സ്ഥലത്ത് അതേ സമയത്ത് എത്തുന്നുണ്ട്. അപ്പം അത്രയും മാർവലസ് ആയിട്ട്, ഇത്രയും അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തിയാണ്. അപ്പം പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. കയ്യിൻ്റെ ഒരു വിരൽ മാത്രമേ പ്രിൻ്റൈസ് ചെയ്യാൻ പറ്റൂ, എന്നിട്ട് മെഴുകുതിരിയുടെ ഏറ്റവും ചൂടുള്ള ഭാഗം എത്ര വെച്ചാലും പൊള്ളില്ല എന്ന് പറഞ്ഞാൽ പൊള്ളില്ല. അപ്പം അങ്ങനെ പഞ്ചഭൂതങ്ങളുടെ മേലെ അതീശത്വ ശക്തിയുണ്ട് ഈ സബ്ജക്റ്റീവ് മൈൻഡിൽ നിന്ന് കണ്ടുപിടിച്ചു. പഞ്ചഭൂതങ്ങളുടെ മേലെ നൈനം ചിന്നന്തി ശസ്ത്രാണി നൈനം ദേവതി പാവക നചൈനം ക്ലേദയന്ത്യാപോ ന ശോഷേതി മാരുത ഹിം ദ വാട്ടർ കനോട്ട് വെറ്റ് ഫയർ കനോട്ട് ബേൺ സോഡ് കനോട്ട് കട്ട് എയർ കനോട്ട് ഡ്രൈ എന്ന് പറയുന്ന ആ ശ്ലോകത്തിൻ്റെ അതിനർത്ഥം സംഭവിക്കേണ്ടതർത്ഥം. അതിന് ശേഷം അവർ പിന്നെ വേറെ പലതും നോക്കി, അതായത് വേറൊരാളെ അടുത്ത് നിർത്തിയിട്ട് അയാളുടെ പർട്ടിക്കുലേഴ്സ് ഈ സബ്ജക്റ്റും അതിനെ കൊണ്ട് പറയിക്കാൻ പറ്റും, പറയിക്കാൻ പറ്റുമെന്നാണ് പറയാൻ പറ്റും. വേറൊരാളുടെ സർവ ഡീറ്റെയിൽസും ഈ സബ്ജക്റ്റും അതിനെ കൊണ്ട് പറയിക്കാൻ പറ്റും. പിന്നെ ഈ കാലത്ത് ഈ ദേശത്തിൻ്റെ ഭൂമിയുടെ നാനാഭാഗത്ത് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ നോക്കി, സബ്ജക്റ്റും അതിനെ അത് പറയാൻ പറ്റുന്നതാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുമോ, സീക്വൻഷ്യൽ ഓർഡറിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ പറയാൻ പറ്റുന്നത് കണ്ടു, ഭൂതം ഭാവി വർത്തമാനമൊക്കെ. അപ്പൊ കാലദേശാതീതമായിട്ടുള്ള മഹാപ്രജ്ഞയാണ്, പഞ്ചഭൂതങ്ങളുടെ മേലെ അതീശത്വ ശക്തിയുണ്ട് ഈ സബ്ജക്റ്റീവ് മൈൻഡിൽ നിന്ന് കാണാൻ പറ്റും. പിന്നൊരു അത്ഭുതം എന്താ വെച്ചാൽ, ഈ സബ്ജക്റ്റീവ് മൈൻഡ് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഒരു പഴുതാരയുടെ ഉള്ളിലും കടന്നലിൻ്റെ ഉള്ളിലും പാമ്പിൻ്റെ ഉള്ളിലും മൃഗങ്ങളുടെ ഉള്ളിലും ഒക്കെ ഒന്ന് തന്നെ. ഇവിടെയും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ചന്ദ്രഗോളത്തിൽ പോയ അവിടെ എല്ലാ സ്ഥലത്തും സബ്ജക്റ്റീവ് മൈൻഡ് ഒന്നാണ്. ഹിമാലയ മാസ്റ്റേഴ്സിൻ്റെ ബുക്ക് വായിച്ചവർക്ക് അറിയാം, സ്വാമി രാമൻ്റെ ലിവിങ് വിത്ത് ഹിമാലയ മാസ്റ്റേഴ്സ്, കടന്നക്കൂടുതൽ കൈയിടും അതിൽ ഒരാൾ കയറിപ്പോകും, പേടിക്കേണ്ടെന്ന്. ഇയാളെ കടന്നിൽ കുത്തില്ല. അപ്പൊ വേറൊരാളോട് പറഞ്ഞു, നീ കയറിക്കോ കടന്നിൽ കുത്തില്ല എന്ന് പറഞ്ഞാൽ അയാളെയും കുത്തില്ല എന്ന്. കാരണം എന്താണ്? ഇയാളെ ഉള്ളിലെ സബ്ജക്റ്റീവ് മൈൻഡ് എനിക്കാ കൊടുത്ത് കുത്തില്ല എന്ന്. കുത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആ സബ്ജക്റ്റീവ് മൈൻഡ് കടന്നലിന്റെ ഉള്ളിലെ സബ്ജക്റ്റീവ് മൈൻഡ് അതിന്റെ ഓബ്ജക്റ്റീവ് മൈൻഡിനോട് പറയാണ് കുത്തില്ല. അപ്പൊ കുത്തില്ല. വേറൊരാളോട് പറഞ്ഞാൽ അയാൾക്കും കൂടി ആ സിദ്ധി അപ്പൊ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഈ മഹാത്മാക്കൾക്ക് എന്നാണ്. മാതമ്പുള്ള സ്വാമി കോഴിക്കോടുള്ള അല്ല തിരുവനന്തപുരത്തുള്ള മാതമ്പുള്ള സ്വാമി മാസത്തിൽ ഒരിക്കൽ തിരുമല ക്ഷേത്രത്തിൽ പാറഗുഹ പാറക്ഷേത്രത്തിൽ ഒരു അന്തര്യോഗം ഉണ്ടാവും. ഞാനും പോകാറുണ്ടായിരുന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തെ വളരെ പരിചയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിക്ക് പോകും. വൈകുന്നേരം സമയമാകുമ്പോൾ ആരതിയുണ്ട്. ആരതി സമയത്ത് ഒരു ചെമ്പ് തകിടിൽ നിറയെ കർപ്പൂരം വയ്ക്കും. എന്നിട്ട് ഇയാൾ പിടിച്ചിട്ട് ഇങ്ങനെ തീ കൊടുത്ത അവിടെ പകുതി കത്തി കഴിയുമ്പോഴേക്ക് ഇത് റെഡ് ഹോട്ടാവും, കനൽക്കട്ട പോലെയാവും ഈ പാത്രം. അദ്ദേഹത്തിന് കൈക്ക് പൊള്ളില്ല. അദ്ദേഹം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും, കണ്ണിന്ന് ഇങ്ങനെ ഭക്തിയുടെ കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം സമാധിയാവാൻ പോണ സമയത്ത്, സമാധിയാവുന്നതിന് കുറച്ച് മുമ്പേ, അദ്ദേഹത്തിന്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശിഷ്യുണ്ട് ഗോപാലസ്വാമി. ഗോപാല ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഗോപാലൻ വന്നു, ഓടി വന്നു. ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് റെഡ് ഹോട്ട് കനൽക്കട്ടയുള്ള ഈ പാത്രം അയാളും വാങ്ങി പിടിച്ചുകൊണ്ട്. അയാൾക്കും പൊള്ളില്ല, എളുപ്പളും ജീവിച്ചിരിക്കുകയാണ്, തീ പൊള്ളില്ല. അപ്പോ നയനം ദഹതി പാവക, നയനം ദഹതി പാവക, അഗ്നി അതിനെ പൊള്ളിക്കില്ല എന്നർത്ഥം. അപ്പൊ ഈ ഒരവസ്ഥയാണ്. അപ്പോ ഈ പഞ്ചഭൂതങ്ങളുടെ മേലെ അതീശ ശക്തി, കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞ, ഇതൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മൾ ഉള്ളിൽ കിടക്കുന്നത്. അപ്പൊ അതിനെ വെച്ചിട്ട് നമുക്ക് ഒരു പാമ്പ് ഇങ്ങനെ വരികയാണെങ്കിൽ സബ്ജക്റ്റീവ് മൈൻഡ് എങ്ങനെ വിചാരിക്കുന്നു അതുപോലെയാണ്. യത് ഭാവ തദ് ഭവതി, സബ്ജക്റ്റീവ് മൈൻഡ് എങ്ങനെ വിചാരിക്കുന്നു അതുപോലെയൊക്കെ ഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനി നമ്മളെ ധ്യാനം എന്നുള്ളൊരു സംഗതി ഇത്രയും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെ യോഗീശ്വരന്മാർ എന്ത് ചെയ്തു? ധ്യാനം തുടങ്ങി. ധ്യാനം ദീ എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റീവ് മൈൻഡാണ്, യാനം എന്ന് പറഞ്ഞാൽ നയിക്കുക, കൂട്ടിക്കൊണ്ടു പോവുക എന്നൊക്കെയാണല്ലോ. അപ്പൊ ഈ ബോധത്തെ നമ്മൾ താഴോട്ട് കൊണ്ടുപോയി അകത്തുള്ളതായ സബ്ജക്റ്റീവ് മൈൻഡുമായിട്ട് ബന്ധിപ്പിക്കുക. 1% അതിൽ സമർപ്പിച്ചാൽ 1% സബ്ജക്റ്റീവിന്റെ കഴിവ് ഈ ഓബ്ജക്റ്റീവ് മൈൻഡിലേക്ക് കൊടുക്കും. 2% നമ്മൾ അടിയറ വെച്ചാൽ 2% സബ്ജക്റ്റീവ് മൈൻഡിന്റെ കഴിവ് നമ്മൾ ഈ ബോധ മനസ്സിലേക്ക് കൊടുക്കും. 100% അടിയറ വെച്ചാൽ സബ്ജക്റ്റീവ് മൈൻഡും ഓബ്ജക്റ്റീവ് മൈൻഡും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അതിന്റെ എല്ലാ വിഭൂതികളും, കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞ, പഞ്ചഭൂതങ്ങളുടെ മേലെ അധീശക്തി, എല്ലാം ഇവിടെ ഇദ്ദേഹത്തിന്റെ ബോധ മനസ്സിലും കിട്ടുന്നതാണ്. അപ്പൊ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് മൈൻഡ് ഒന്നായിത്തീരും മഹാത്മാക്കൾക്കൊക്കെ, തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാതെ നടത്തും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ വേറൊരാളുള്ളിലുള്ള സങ്കല്പങ്ങളൊക്കെ ഞാൻ സങ്കല്പിക്കുന്ന എനിക്കറിയാലോ, അതുപോലെ ആരെന്ത് സങ്കല്പിക്കുന്നതൊക്കെ നമുക്കറിയാൻ പറ്റുന്ന അർത്ഥം. അപ്പൊ ഈ ധ്യാനം എന്ന് പറഞ്ഞൊരു പ്രക്രിയ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എങ്ങനെയാവാം? ഈ ബോധത്തെ മറ്റേ ബോധമായിട്ട് ഒന്ന് ചേർക്കണം നടത്തും. അടുത്ത വീട്ടിൽ ഒരു അങ്ങേല് ഒരു കുട്ടിയുണ്ട്, വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു വീട്ടിലെ കുട്ടിയാണ്. MSc BSc എഴുതി റാങ്ക് കിട്ടി, കൂടുതൽ പഠിക്കാൻ അവന് കഴിവില്ല. ഇപ്പുറം വലിയൊരു ധനികന്റെ മകളുണ്ട്, അവളും പരീക്ഷ എഴുതി കഷ്ടി പാസ്സായി, അല്ലെങ്കിൽ തോറ്റു. അപ്പൊ ഈ മുതലാളി അവനെ, അവന്റെ സൽസ്വഭാവം ബുദ്ധിശക്തിയൊക്കെ കണ്ടപ്പോൾ അവൻ എവിടെയെങ്കിലും എത്തുമെന്ന് ഉറപ്പായി. അപ്പൊ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്റെ മകളെ നിങ്ങളുടെ മോനം കല്യാണം കഴിക്കണം, കഴിപ്പിച്ചാൽ എങ്ങനെയെന്ന്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളെ വീട് അടിച്ചു വരാനും കൂടി അർഹതയില്ലാത്ത ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളായിട്ട് കെട്ടുബന്ധം സാധിക്കില്ല എന്ന്. അതൊന്നും സാരില്ല, അവർക്ക് ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും സമ്മതിച്ചാൽ മതിയെന്ന് സമ്മതിച്ചതോടുകൂടി മലയാളി എന്ത് ചെയ്തു? വലിയൊരു റോഡ് വെട്ടി ആ വീട് മുഴുവനും വലിയ ബംഗ്ലാവാക്കി, അവന്റെ പേരിൽ വലിയൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. അങ്ങനെ അവനെ വിദേശത്ത് പറഞ്ഞയച്ച് പഠിപ്പിക്കുക. അപ്പൊ ഈ പെണ്ണിനെ കെട്ടാന്ന് പറഞ്ഞതോടുകൂടി ഇയാളുടെ സ്വത്ത് മുഴുവൻ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പൊ തമ്മിലൊരു ബന്ധം, അതുപോലെ നമ്മൾ സബ്ജക്റ്റീവ് മൈൻഡും ഒബ്ജക്റ്റീവ് മൈൻഡും തമ്മിൽ ചെറിയൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ആ ബന്ധത്തിലൂടെ സബ്ജക്റ്റീവ് മൈൻഡിന്റെ എല്ലാ കഴിവുകളും ഒബ്ജക്റ്റീവ് മൈൻഡിലേക്കാണ് വരും. അതാണ് അപ്പൊ സർവ്വ കഴിവുകളുള്ള ഒരു സാധനമാണ് അകത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പണ്ട് മഹാത്മാക്കളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആധുനിക സയൻസ് കുറേശ്ശെ എത്തി നോക്കുന്നു, പാളി നോക്കുന്നു അർത്ഥം. ഇതെല്ലാം കൂടി നമ്മളെ ഭട്ടതിരി പാട് എഴുതിയ നാരായണത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ ഈ എല്ലാ കാര്യം പറഞ്ഞിരിക്കുകയാണ്. സാന്ദരാനന്ദം, സാച്ചുറേറ്റഡ് ബ്ലിസ് ആണ് സബ്ജക്റ്റീവ് മൈൻഡിനെ കുറിച്ച് പറയാണ്. സാച്ചുറേറ്റഡ് ബ്ലിസ്, സാന്ദരാനന്ദം, അവബോധം, ജസ്റ്റ് അണ്ടർനീത് ദിസ് കോൺഷ്യസ് മൈൻഡ്. ഈ പിന്നെ ഓബ്ജക്റ്റീവ് മൈൻഡിന്റെ തൊട്ട് താഴെയാണ് സാന്ദരാനന്ദ അവബോധം. ആത്മകം, ദാറ്റ് വിച്ച് ക്യാൻ പെനിട്രേറ്റ് എനിതിങ്, ഏത് കാലദേശങ്ങളിൽ അതികടന്ന് അപ്പുറമുള്ളത് കാണാൻ കഴിയും. ആത്മകം അതിക്കുക എന്ന് പറഞ്ഞാൽ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ആത്മകം, അനുപമിതം, അൺകമ്പയറബിൾ, അതായത് രണ്ടില്ല, ഒരൊറ്റ സബ്ജക്റ്റീവ് മൈൻഡ്, നിങ്ങൾക്കും എനിക്കൊക്കെ സബ്ജക്റ്റീവ് മൈൻഡ് ഒന്നാണ്. അനുപമിതം, കാലദേശാവധിബ്യം, ദാറ്റ് വിച്ച് ക്യാൻ ട്രാൻസെൻഡ് ദി ബാരിയർ ഓഫ് ടൈം ആൻഡ് സ്പേസ്, കാലദേശങ്ങൾ അതികടക്കാനുള്ള കാലദേശാവധിഭ്യം. നിർമുക്തം ടോട്ടലി ഫ്രീ ആണ്, കാരണം അത് സ്വതന്ത്ര സ്വരൂപിയാണ് നിർമുക്തം. നിത്യമുക്തം എവർ ഫ്രീ ആണ്, അതിന് കാലഗണനയൊന്നുമില്ല, എത്ര കാലം ഫ്രീ പിന്നെ ബന്ധനം അങ്ങനെയൊന്നുമില്ല, എന്നും ഫ്രീ ആണ്, നിത്യമുക്തമാണ്. നിത്യമുക്തം നിർമുക്തം നിത്യമുക്തം നിഗമശാസ്ത്രേണ നിർഭാസ്യമാനം, സകല ശാസ്ത്രങ്ങൾ ഏതൊന്നിനെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് അത് തന്നെയാണ്. അസ്പഷ്ടം അത് വ്യക്തത അല്ല, പുറത്തേക്ക് ഇപ്പൊ നമുക്കൊന്നും അനുഭവമില്ലല്ലോ. ദൃശ്യമാത്രേ പിന്നൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം, അത് എല്ലാറ്റിലും നിറഞ്ഞ ബ്രഹ്മം, എല്ലാറ്റിലുമുള്ള ഒന്നാണത്. തത്താവത് ഭാതി, അതിങ്ങനെ പ്രകാശിക്കുന്നു സാക്ഷാൽ പവനപുരപദേ, ഈ പ്രാണമയ ശരീരത്തിന്റെ ഉള്ളിൽ അകത്ത് അത് പ്രകാശിക്കുന്നു എന്നാണ്. ഹന്തഭാഗ്യം ജനാ, ഇതിലും വലിയ ഭാഗ്യം നമുക്ക് എന്താ വേണ്ടത്? അപ്പൊ നമുക്ക് വേണ്ട എല്ലാ ദാരിദ്ര്യവും തീർത്തു തരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉള്ളിലുണ്ട്. നമ്മളതിന് ആത്മാവെന്ന് പറയുന്നു, മറ്റവരെ ഒബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയും. അപ്പൊ അതും ഈ ഒബ്ജക്റ്റീവ് മൈൻഡ് തമ്മിൽ ഒരു ചെറിയ ബന്ധം ഉണ്ടാക്കിയാൽ മതി, ആ ബന്ധം സ്ഥാപിക്കാതിരിക്കാൻ. അപ്പൊ ഇതാണ് കുചേലൻ, മറ്റതാണ് കൃഷ്ണൻ അടുത്ത് കിടക്കുന്നത്. അപ്പൊ ഈ കുചേലൻ ദാരിദ്ര്യം തീർക്കാൻ, ഈ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എത്രയോ ജന്മേന്മാന്തരങ്ങൾ എടുത്ത് നടക്കുന്നു, എത്രയോ കെട്ടുബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, എത്രയോ ജ്ഞാനശാസ്ത്രങ്ങൾ പഠിക്കുന്നു, യാതൊരു ഗുണം കിട്ടുന്നില്ല. അവസാനതെല്ലാം വിട്ട് ഒന്ന് അകത്തേക്ക് പോയി നോക്കുകയാണ്, ഭഗവാന്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. പോകുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം കണ്ടോടുകൂടി എല്ലാ ദാരിദ്ര്യവും തീർന്നു, ശാരീരിക ഇന്ദ്രിയങ്ങൾക്കൊന്നും വേണ്ട, അതിന് ആപ്തകാമന്മാരായി തീർന്നു. ബുദ്ധിയിൽ സർവ്വകലകളും ശോഭിക്കുന്നതാണ്, ആപ്തകാമന്മാരായിട്ടുള്ള കുട്ടികൾ സർവാലങ്കാര ഭൂഷിതമായിട്ടുള്ള പണ്ട ആത്മവിഷയ ബുദ്ധി എല്ലാ ഗുണങ്ങളും എല്ലാ ജ്ഞാനങ്ങളും ഒപ്പം പ്രകാശിക്കുന്നതാണ് ബുദ്ധിയിൽ, അതാണ് സർവാലങ്കാര ഭൂഷിതമായിട്ട് ഭാര്യ നടത്തുന്നത്. പിന്നെ വീട് മണിമാളിയൊക്കെ സ്വർണവർണ്ണ, അതായത് നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കളറ് ഗോൾഡൻ യെല്ലോ കളറായിരിക്കുന്നതാണ്, ഗോൾഡൻ യെല്ലോ കളർ. കാവി, കാവി എന്ന് പറഞ്ഞാൽ അതിനാണ് ഗോൾഡൻ യെല്ലോ കളറിന് കാവി എന്ന് പറയുന്നത്. അതൊരു നല്ല ബിഷപ്പ്, ശരിയായിട്ടുള്ളൊരു ജീസസിന്റെ അനന്തരവനായിട്ടിരിക്കുന്ന ഒരു ബിഷപ്പാണെങ്കിൽ കല്ലേയും ഫോട്ടോഗ്രാഫി നോക്കിയാൽ കാവി കളർ കാണാം. ഒരു നല്ലൊരു സൂഫി അല്ലെങ്കിൽ ഒരു വലിയ മുസ്ലിയാർ യഥാർത്ഥത്തിലുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെ കല്ലേയും ഫോട്ടോഗ്രാഫി ചെയ്താൽ കാവി, ഹിന്ദുക്കൾക്ക് മാത്രമല്ല അല്ല ഈ കാവി എന്ന്. ആത്മസാക്ഷാത്കാരം കിട്ടിയുള്ള സത്തീർച്ചകളായിട്ടുള്ള ആർക്കും ഈ കാവി ചുറ്റുപാടും കോറയിൽ കാണാമെന്നാണ്. ഗോവയിൽ ANHC ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, മിസ്റ്റർ ബ്രൂണോന്റെ ഹോസ്പിറ്റലാണ്. അവിടെ സായിമാർക്ക് യോഗ ക്യാമ്പ് ഉണ്ടായിരുന്നു, രണ്ടു കൊല്ലം എന്നെ വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ ഈ ഒരു ഓറ ഇമേജിങ് മെഷീൻ ഉണ്ട്, നമ്മളിങ്ങനെ നിന്ന് നമ്മളെ നേരെ ഫോട്ടോഗ്രാഫി ക്യാമറ വെക്കും, വലിയ TV നമുക്ക് നമ്മളെ ഓറ കാണും. ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞ മാതിരി മൂലാധാര സ്വാധിഷ്ഠാന മണിപുര അനാഗതം വിശുദ്ധി ആജ്ഞ എല്ലാം അതിൽ വ്യക്തമായി കാണാം, തലയുടെ ചുറ്റുപാടുള്ള ഗ്ലോ കാണാം, നമ്മളെ ഓറ ഓറയുടെ കളറൊക്കെ കാണാം, നമ്മളെ ഏത് അവസ്ഥയിലിരിക്കുന്നു, നമ്മുടെ വർണ്ണം ഏതാണ്, ശൂദ്രനാണോ വൈശ്യനാണോ ക്ഷത്രിയനാണോ ബ്രാഹ്മണനാണോ എന്നൊക്കെ അത് നോക്കി അറിയാം. അല്ല പേരുകൊണ്ടല്ല, നമ്മൾ ഏത് ജാതിയാന്ന് അറിയാം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഈ 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് കൃഷ്ണൻ പറയുന്നു. തസ്യ കർത്താരമഭ്യ, ഞാനാണ് അതിന്റെ കർത്താവെങ്കിലും വിദ്ധി ദൈവീത് മനസ്സിലാക്കും. അകർത്താരമഭ്യ, അവ്യനായ ഞാൻ അതിന്റെ കർത്താവല്ല, ഞാനല്ല അതിന് കാരണം, ഞാനാണെങ്കിലും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പോയി രണ്ടും കൂടി യോജിക്കുക എന്നാണ്. ഒരു പച്ച നീല ചുവപ്പ് ബൾബുകളുണ്ട്, ആ ബൾബിന്റെ കളറൊന്നും പുറത്തേക്ക് കാണുന്നില്ല, പക്ഷേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ടാണ് പായുമ്പോൾ പച്ച കളറ്, നീല കളറ്, ചുവന്ന കളറൊക്കെ പുറത്തേക്ക് കാണും, അതിൻ്റെ ഡിസൈനൊക്കെ കാണും. അപ്പോൾ കള കറണ്ട് പറയാണ്, ഞാനാണ് അതിൻ്റെ കാരണം, കാരണം ഞാൻ വന്നപ്പോഴല്ലേ ഇതൊക്കെ പുറത്തേക്ക് പ്രകടമായത്, അതുകൊണ്ട് ഞാനാണ് കാരണം എന്ന് വിചാരിച്ചോളൂ, പക്ഷേ വാസ്തവത്തിൽ ഞാനല്ല, കാരണം കറണ്ടിൽ കളറും ഇല്ല ഡിസൈനും ഇല്ല ഒന്നുമില്ല. അതുകൊണ്ട് വിധി അകർത്താരം അവ്യ, അവ്യനായ ഞാൻ അകർത്താരം, അതിൻ്റെ കർത്താവല്ല. അപ്പൊ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും ഞാനല്ല അതിന് അതിന്റെ ഉത്തരവാദി, നമ്മളുടെ കർമ്മങ്ങളാണെന്നർത്ഥം. ചാതുർവർണ്ണ്യം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയണ്ടേ, കർമ്മങ്ങളുടെ ഗുണം കൊണ്ട് വിഭാഗ്യപ്പെട്ടതാണ്. ഈ കളറൊക്കെ നമുക്ക് അതിൽ കാണാം. ഇപ്പൊ ഒരാളെ സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്ന സമയത്ത് എന്താണ് പേര്? തോമസ് എന്ന്. അച്ഛന്റെ പേരെന്താണ്? ഔസേപ്പ്. കല്ലിയം ഫോട്ടോഗ്രാഫി നോക്കി. എന്താ ജാതി? ക്ഷത്രിയ. കാരണം കല്ലിയം ഫോട്ടോഗ്രാഫി ക്ഷത്രിയാണ്. വേറൊരാൾ വന്ന് പോക്കരാണ്, ഹാജിയുടെ മകൻ പോക്കർ. എന്താണ്? വൈശ്യനാണ്. പിന്നെ ഇയാൾ ആരാണ്? നമ്പൂരിയുടെ മകൻ. എന്താണ്? മഹേശ് നമ്പൂരിപ്പാട്. കർലിയം ഫോട്ടോഗ്രാഫി. എന്താണ് ജാതി? ശൂദ്രൻ. മഡി കളറാണെങ്കിൽ ശൂദ്രനാണ്. യെല്ലോ കളറ്, ഗോൾഡൻ യെല്ലോ കളർ, ബ്ലൂ കളർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വലിയ ഉയർന്ന ജാതി. ഗ്രീൻ കളറാണെങ്കിൽ വേൾഡ് ടീച്ചേഴ്സ്, ലോക ഗുരുക്കന്മാരാണ്. അപ്പൊ ഈ കളർ നോക്കിയിട്ടാണ് ജാതി തീരുമാനിക്കുക എന്ന് പണ്ടേ പറഞ്ഞു.
ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞു. കർമ്മങ്ങളുടെ ഗുണത്തിനനുസരിച്ചാണ് വിഭാഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു മെന്റൽ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ആ വൈബ്രേഷന്റെ കളർ ഇതാണ്, പ്രകൃതിയിൽ അങ്ങനെയാണ്. അപ്പൊ ഇത്ര മാത്രയിൽ സ്പന്ദിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദം സാന, വേറൊരു മാത്രയിലാണെങ്കിൽ രീന. അതുപോലെ ഇത്ര മാത്രയിൽ സ്പന്ദിക്കുന്നതായിട്ടുള്ള മെന്റൽ വൈബ്രേഷൻ ആണെങ്കിൽ ആ വൈബ്രേഷൻ ഇൻവോക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഓറയുടെ കളറ് ഇന്നതാണ് കണക്കുണ്ട്. മഡി കളർ എന്ന് പറഞ്ഞാൽ വിഷസായിട്ടുള്ള വിഷയവാസന ഉള്ള ഒരാളാണെങ്കിൽ, അസുരിയാനാമതയിലൊക്കെ അസുക്കളിൽ രമിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മഡി കളറായിരിക്കും. അങ്ങനെ കളറുള്ള ഒരാൾ വന്നാൽ തത്ത പൂച്ച ഇവരൊക്കെ റെസ്ലെസ് ആവും, പട്ടി കുരച്ചുകൊണ്ടേയിരിക്കും. ഓണർ എത്ര പറഞ്ഞാലും പട്ടി കുരാൻ നിൽക്കില്ല, അയാളെ പഠിക്കാൻ ചെയ്യില്ല വെച്ച്. നേരെ മറിച്ച് നല്ല യെല്ലോ കളർ ബ്ലൂ കളർ ഇതൊക്കെയാണ് വെച്ചാൽ പട്ടി എല്ലാം മാർക്കും, വാലും ഇങ്ങനെ ആട്ടും. ആദ്യമായിട്ട് ചെല്ലുകയാണെങ്കിൽ ശരി, അതുപോലെ പൂച്ചയാണെങ്കിൽ നഖമൊക്കെ ഉള്ളോട്ട് പോയി വാലൊക്കെ മേലോട്ടാവും. തത്തയാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഈ ആളുകൾ വരുന്നത് നാട്ടിൻപുറത്തൊക്കെ ഒരാളിങ്ങനെ വരുന്നുണ്ടെങ്കിൽ തത്തയെ നോക്കും, പൂച്ചയെ പട്ടി പൂച്ചയും പട്ടിയൊക്കെ നോക്കിയിട്ടാണ് എങ്ങനത്തെ ആളാണ് വരുന്നത് തീരുമാനിക്കുക. കാരണം അവർക്കൊക്കെ ഓറ കാണാൻ കഴിയും. തത്തയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ ഒരാളുടെ ഓറ കാണാൻ കഴിയും. നമ്മളിപ്പോൾ കുറച്ച് കാലം ശ്രമിച്ചാൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളെ നിർത്തി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, കുറേ നോക്കി റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഒരു പ്രത്യേക മെന്റൽ വൈബ്രേഷൻ ആകുമ്പോൾ ആ ഓറയുടെ വൈബ്രേഷൻ നമ്മളെ മെന്റൽ വൈബ്രേഷൻ ഒന്നാവുന്ന സമയത്ത് അത് തെളിഞ്ഞു കാണും. കുറേ ട്രെയിൻ ചെയ്താൽ നമുക്ക് അല്ലാതെ തന്നെ നഗ്നദൃഷ്ടികളെ കൊണ്ട് തന്നെ അങ്ങനെ റിലാക്സ് ചെയ്ത് നോക്കിയാൽ ഒരാളെ ചുറ്റുപാടും കാണാൻ കഴിയും. അപ്പോൾ എന്ത് ടൈപ്പ് അയാളെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മഹാത്മാക്കളുടെ അടുത്തൊക്കെ ഒരാൾ ചെല്ലുമ്പോൾ രാത്രി പന്തം പിടിച്ച് ചെല്ലുന്ന മാതിരിയാണ്, ആ വെളിച്ചല്ലേ കാണുള്ളൂ, ആളെ കാണില്ല. ഇതുപോലെയാണ് ഒരാൾ വരുമ്പോൾ അയാൾ ഓറ മാത്രമാണ് അവർ കാണുന്നത്. അപ്പോൾ മഡി കളറിലെ ഓറ വരികയാണെങ്കിൽ മൗനം തിരിച്ച് അവിടെ ഇരിക്കും, സമയം ഉണ്ടെന്നില്ല, എന്താ പറയില്ല, പൊക്കോളൂ എന്ന് പറയും. വേറെ യെല്ലോ കളറായിട്ടുള്ളവരാ വരുന്നത് വെച്ചാൽ വാത്സല്യത്തോടു കൂടി വേണ്ടൊക്കെ ചെയ്തോളൂ. ഗോൾഡൻ യെല്ലോ കളറാണെങ്കിൽ അവരെ അങ്ങോട്ട് ബഹുമാനിക്കും. നീല കളറാണെങ്കിൽ സാഷ്ടാംഗം നമസ്കരിച്ച് സ്വീകരിക്കും. അപ്പോൾ കൃഷ്ണനെയും വിഷ്ണുവിനെയൊക്കെ നീലായിട്ട് കണക്കാക്കാൻ കാരണം അതാണ്, ആ കളർ. അപ്പോൾ കളർ മാച്ചസ് വിത്ത് ഇമോഷൻസ്, നമ്മളെ സ്വഭാവത്തെ കാണിക്കുന്നു എന്നാണ്. അങ്ങനെ ഈ സ്വർണവർണ്ണത്തോടു കൂടിയ മതില് കണ്ടു, ബിൽഡിങ്ങുകൾ കണ്ടു, ആപ്തകാന്മാർ കുട്ടികളൊക്കെ സർവം കിട്ടിയ മാതിരി ഓടിച്ചാടി നടക്കുന്നു, ഇങ്ങനെയൊക്കെ കണ്ടു എന്നാണ് കുജാലം തിരിച്ചു വരുന്ന സമയത്ത്. സർവ്വദാരിദ്ര്യവും കുജാലിന് മാറിക്കിട്ടിയെന്നാണ്. അപ്പം ഇതുപോലെ നമ്മളും നമ്മൾ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ള ശക്തിയായിട്ടും ഏകീകരിക്കണം. അതിന് പതഞ്ജലി മഹർഷി പല കാര്യങ്ങളും ചെയ്യുന്നു, പല മാർഗങ്ങളും പറയണം. പ്രച്ഛർദ്ദന വിധാരണാഭ്യാമ പ്രാണസ്യ, അതായത് ശുദ്ധ അശുദ്ധവായ പുറത്തുകളും ശുദ്ധവായനകത്തെടുത്ത പ്രാണായാമം, വിശോകാവ ജ്യോതിഷ്മതി, എന്തുണ്ടെങ്കിലും സന്തോഷം മാത്രം. കാല് പഴുത്തു, കാല് മുറിച്ചു കളയുന്ന ഡോക്ടർ പറഞ്ഞു, അതെയോ, ഇപ്പൊ രണ്ടു കാലിന്റെ പ്രായം തീർന്നു കിട്ടി, ഇനി ഒരു കാലും കൂടെ അല്ലേ ഉള്ളൂ, സാരല്ല, നന്നായി. ഒരു കണ്ണ് എടുക്കണം എന്നാ പറയുന്നത്, മറ്റേ കണ്ണിലേക്കും കൂടി പകരാൻ സാധ്യത ഉണ്ടാവുകൊണ്ട് രണ്ട് കണ്ണ് എടുക്കണം, അതെയോ, ഓ, കാണാനുള്ള പ്രാരംഭം തീർന്നു എന്നർത്ഥം, ഇനി സ്വസ്ഥമായിട്ട് ഇരുന്നാ മതിയല്ലോ. അങ്ങനെ എന്തും വിശോക ശോകമില്ലാതെ സന്തോഷകരമായിട്ട് എടുക്കുകയാണെങ്കിൽ അതും പെട്ടെന്ന് നമ്മളെ ഈ സബ്ജക്റ്റ് മൈൻഡായിട്ട് ഏകീകരിപ്പിക്കാൻ സഹായിക്കും. ഇങ്ങനെയൊക്കെ കുറേ എണ്ണം എണ്ണി പറഞ്ഞതിന് ശേഷം യഥാ അഭിമത ധ്യാനാത് വ, ഇനിയിപ്പോൾ സ്വന്തമായിട്ട് ഇതൊന്നും അല്ലാത്തൊരു മാർഗമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അങ്ങനെ ആയാലും മതി എന്നാണ്. ജന്മ ഔഷധ മന്ത്ര തപ സമാധിജ സിദ്ധയ, അഞ്ച് തരത്തിൽ പറയേണ്ടല്ലോ. അതിൽ മന്ത്രം കൊണ്ടാണെങ്കിൽ മന്ത്രം ജപിച്ച് 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 അവസാന സബ്ജക്റ്റ് മൈൻഡ് ഓബ്ജക്റ്റ് മൈൻഡ് ഒന്നായി തീരുകയാണ് ചെയ്യുക. മായയ്ക്ക് തൊളണ്ടാക്കി ഉള്ളിലേക്ക് നോക്കുന്നത് പോലെ. അപ്പൊ ഏകതത്വാഭ്യാസാത്, ഒരു തത്വത്തെ അഭ്യസിക്കണമെന്നാണ്. വിവേകാനന്ദം പറഞ്ഞ പോലെ, ടേക്ക് എ വൺ ഐഡിയ, മേക്ക് ദാറ്റ് വൺ ഐഡിയ യുവർ ലൈഫ്, തിങ്ക് ഓഫ് എ ഡ്രീം ഓഫ്, ലീവ് ഓൾ ദി അതർ തിങ്സ് അസൈഡ്, ദാറ്റ് ഈസ് ദ വേ ടു സക്സസ്, ദാറ്റ് ഈസ് ഹൗ ഗ്രേറ്റ് മെൻ ആർ മെയ്ഡ്. യു നോ സം പ്ലേസ്, സം ഫുഡ്, സം പേഴ്സൺ ഡോണ്ട് സൂട്ട് യു, അവോയ്ഡ് ദം. ഇഫ് യു ആർ വെരി പർട്ടിക്കുലർ, ഗോ ടു എ റിമോട്ട് പ്ലേസ്, ലീവിംഗ് ഓൾ കമ്പനി, ഗുഡ് ഓർ ബാഡ്, ആൻഡ് ഡു സാധന, വിതിൻ സിക്സ് മന്ത്സ് യു വിൽ ബി എ പെർഫെക്റ്റ് യോഗി എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ഏകീകരണത്തിന് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആറുമാസം മതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അപ്പൊ ദാരിദ്ര്യം മാറണമെങ്കിൽ ഇത് മാത്രമേ രക്ഷയുള്ളൂ എന്നർത്ഥം. ഇനിയിപ്പോ നമുക്ക് നോക്കുക, ഈ സമരം ചെയ്യുന്നവർ ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ് കുറേ ദിവസം അത് തന്നെ പറഞ്ഞ് 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 ഈ സബ്ജക്റ്റ് മൈൻഡിലേക്ക് കുറച്ച് അത് ഏൽക്കുകയാണ്. ഏൽക്കുമ്പോൾ അത് മുതലാളിയുടെ സബ്ജക്റ്റ് മൈൻഡിൽ നിന്ന് അയാളുടെ ഒബ്ജക്റ്റീവ് മൈൻഡിലേക്ക് കൊടുക്കും. അപ്പോൾ ശരിയൊരു കൺസിലിയേഷൻ വെക്കാന്ന് പറയും, രണ്ടു കൂട്ടരും കൂടെ ഒത്തുതീർപ്പാക്കും. ഇതുപോലെ ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്തായിരുന്നു, ഒരാളോടും പറഞ്ഞാൽ കേൾക്കില്ല, പക്ഷെ അയാളുടെ ഒബ്ജക്റ്റീവ് മൈൻഡ് അയാളുടെ സബ്ജക്റ്റീവ് മൈൻഡിന് കീഴിലാണ്. അപ്പൊ ആ സബ്ജക്റ്റീവ് മൈൻഡ് പറഞ്ഞാൽ അവർ കേൾക്കും, ആ സബ്ജക്റ്റീവ് മൈൻഡാണ് എൻ്റെ ഉള്ളിലുള്ളത്, അതുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റീവ് മൈൻഡിനോട് പറയാം സത്യാഗ്രഹം, ഇവിടെ പറയാം, ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാം. അവർ ഇന്ത്യ വിട്ടു പോകണം, അവർ ഇന്ത്യ വിട്ടു പോകണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് ഇവിടെ പറയാം. ഇവിടെ പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് മൈൻഡും ഈ ബ്രിട്ടീഷുകാരുടെ സബ്ജക്റ്റ് മൈൻഡും ഒന്നാവുകൊണ്ട് അവരുള്ളിൽ അവർക്ക് ഇത് ഫീൽ ചെയ്യും, ഫീൽ ചെയ്ത് നമുക്കിവിടെ വിട്ടുപോകാം, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമെന്നൊരു തോന്നൽ അവിടെ ഉണ്ടാവുന്നതാണ്. എല്ലാത്തിൻ്റെ ഇങ്ങനെയാണ് കഠിനമായ ഒരു കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ശക്തിമത്തായി ചിന്തിക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് മൈൻഡ് അറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് അപ്പം തന്നെ നമുക്കുണ്ടാവുന്നതാണ്. ഇനി പൂജയുടെ ഫലം, പ്രാർത്ഥനയുടെ ഫലം എന്നൊക്കെ പറഞ്ഞതാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കഠിനമായി അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് പിന്നെ ആ സബ്ജക്റ്റ് മൈൻഡിൽ അത് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അതങ്ങ് അതുകൊണ്ട് വിചാരിക്കും അത് നടക്കട്ടെ. യദ്ഭാവ തദ്ഭവതി എന്നാണ്. ഇപ്പൊ പോട്ടയിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയൊരു മഴ, ഇവിടെ ഉള്ളൊരു മഴയുള്ള ഒരാൾ പോട്ടയിൽ പോയി, പോട്ടയിൽ 7 ദിവസം അങ്ങ് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സബ്ജക്റ്റ് മൈൻഡ് ഉണർന്നു. ഉണർന്നിട്ട് ആ മഴ പോട്ടയെന്ന് അങ്ങ് സങ്കല്പിക്കുകയാണ് സബ്ജക്റ്റ് മൈൻഡിൻ്റെ ഉള്ളിൽ. അതോടുകൂടി ആ മഴ ഡിസപ്പിയർ ചെയ്തു. ഞങ്ങളവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, SLE എന്ന് പറഞ്ഞ രോഗം. അത് 30-40 mg സ്റ്റീറോയിഡ് കഴിച്ചാലേ എന്നാലും അതിൻ്റെ കാലൊക്കെ സ്റ്റിഫായി ഇടയ്ക്കിടയ്ക്ക് പനി വരിക, മാംസപേശിയൊക്കെ മെലിഞ്ഞ് അങ്ങനെയായിരുന്നു. അത് കോട്ടയം പോയി ധ്യാനിച്ചു. ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. ധ്യാനിച്ചു 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ വളരെ സുമുഖിയായി ഓടിച്ചാടി കളിക്കാൻ തുടങ്ങി. വീട്ടിൽ വന്ന് ഹിന്ദു ദൈവങ്ങളുടെ പടമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് അവിടെ യേശുവിൻ്റെ പടം വെച്ച് മെഴുകുതിരി കത്തിക്കാൻ തുടങ്ങി. വീട്ടുകാരൊന്നും മിണ്ടിയില്ല, അവൾ സുഖമായിരുന്നാൽ മതിയല്ലോ എങ്ങനെയായാലും. അപ്പൊ അവർ വിചാരിക്കുന്നത് യേശുദേവന്റെ കഴിവാണ്, യേശുദേവന് മാത്രമേ കഴിവുള്ളൂ, വേറെ ആർക്കും ഇല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ എന്താണ്, അവര് 1500 പേര് കൂടി ഒരേ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ ശക്തിമത്തായിട്ടുള്ള ഇതുകൊണ്ട് ഈ സബ്ജക്റ്റ് മൈൻഡിലേക്ക് അത് എത്തുകയാണ്. സബ്ജക്റ്റ് മൈൻഡ് എത്തുമ്പോൾ സബ്ജക്റ്റ് മൈൻഡ് ഇവരുടെ വിഷ് അങ്ങ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. യദ്ഭാവ തദ്ഭവതി. അപ്പൊ രോഗം മാറുന്നത് ഇതല്ലേ. ശരണം വിളിക്കുന്ന സമയത്ത് അതുവരെ ഊമായിരുന്ന കുട്ടി സംസാരിച്ചു പോകുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ നടയിരിക്കാൻ പോയിട്ട് ആർക്കെന്തെല്ലാം സ്വപ്നം മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു മെത്തേഡാണ് ഈ സബ്ജക്റ്റ് മൈൻഡ്, ഈ ഒബ്ജക്റ്റ് മൈൻഡ് തമ്മിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി, അപ്പോൾ അത് സംഗതി നടക്കുകയും ചെയ്യും. അല്ലാതെ ഇത് യേശുവിൻ്റെ കഴിവ്, ഗുരുവായൂരപ്പൻ്റെ കഴിവ് ഇങ്ങനെയൊന്നുമല്ല, ഇതൊരു പൊതുവേതാണ്. ആ ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അവസാനം എഴുതിയതല്ലേ നാരായണീയം. അതിൽ 1-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുക? സാന്ദ്രാനന്ദ അവബോധം ആത്മക അനുപമിതം കാലദേശാവധിപ്യം നിർമുക്തം നിത്യമുക്തം നിഗമശാസ്ത്രേണ നിർഭാസ്യമാനം ഒക്കെ എന്താ പറയുന്നത്? ഈ ഒരു തത്വം തന്നെയാണ്. അപ്പോൾ അത് പ്രകാശിക്കുന്നു എല്ലാവരും ഉള്ളിൽ അന്തരിയാമായിട്ട്. കടന്നലിൻ്റെ ഉള്ളിൽ കടന്നക്കൂടിൽ കൈയിട്ടാൽ ഒന്നും സംഭവിക്കില്ല. പാമ്പ് ഇങ്ങോട്ട് മേലെ കൂടെ അഴിഞ്ഞു പോയാലോ അല്ലെങ്കിൽ പാമ്പിനിട്ട് ചവിട്ടിയാലോ ഒക്കെ അടിക്കില്ല ഇയാൾ വിചാരിച്ചാൽ. തീ പൊള്ളില്ല, തീ പൊള്ളാത്ത ആൾക്കാർ ഇപ്പൊ തന്നെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. കരണ്ട് അടിക്കാത്ത ഒരാൾ, കരണ്ട് മോഹൻ നമുക്കറിയാം, കണ്ണൂർ 11,000 kV വൈദ്യുതി മേൽക്കൂടെ കടന്നു പോവാ, വായിൽ 1,000 volt ബൾബ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തുന്നു, തൊട്ടാൽ മെഷീനൊക്കെ വർക്ക് ചെയ്യണം, ഈ ഹീറ്ററിൽ വെച്ചിട്ട് പാകം ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഞാനും കണ്ടതാണ് അവിടെ ഒരു ഷോയിൽ കാണിച്ചത്. അപ്പം അദ്ദേഹത്തിന് കറണ്ട് അടിക്കില്ല. എന്താ കാരണം? ഇപ്പോൾ ഒരു ഹാർട്ട് അടിക്കണമെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വേണം, ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഷോർട്ട് അതിനൊരു ലോക്കൽ സർക്യൂട്ട് വേണം. അപ്പോൾ ഈ ലോക്കൽ സർക്യൂട്ടൊക്കെ സ്മാഷ് ചെയ്ത് പോവുകയാണ് ഈ മാസീവ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്. 150-160 നാഴിക സ്പീഡിൽ കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് പക്ഷികൾ ഇങ്ങനെ പറന്നു കളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ അതുപോലെയാണ് ഇപ്പോൾ കരണ്ട് മോഹനിൽ സംഭവിക്കുന്നത്. എന്താ കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചാന്തോഗ്യ ഉപനിഷത്തിൽ കാണാം, വിദ്യുത് ലോകം, ചന്ദ്രലോകം, സൂര്യലോകം, ബ്രഹ്മലോകം, 4 ലോകങ്ങൾ വർണ്ണിക്കുന്നത്. അതിൽ വിദ്യുത് ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്, ശരീരത്തിൽ വൈദ്യുതിയാണല്ലോ. ECG, EEG ഒക്കെ എടുക്കുന്ന സമയത്ത് ആ കരണ്ടാണല്ലോ നമ്മളെ അളന്ന് പിന്നെ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, വിദ്യുത് ലോകം. പിന്നെ ചന്ദ്രലോകം എന്ന് പറഞ്ഞാൽ മനസ്സാണ്, വൈകാരികമാണ്. സൂര്യലോകം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. പിന്നെ ബ്രഹ്മലോകം എന്ന് പറഞ്ഞാൽ ആത്മാവ്. ഈ 4 ലോകത്തെ കുറിച്ച് പറയാണ്. അപ്പൊ അതിൽ ഈ ശരീരത്തിൽ വിദ്യുത് ലോകത്ത് ചിലവർക്ക് ഈ വൈദ്യുതിയെ സംബന്ധിച്ച് ചില വിശേഷങ്ങളുണ്ട്. ഇപ്പൊ അയാൾക്ക് പിന്നെ ഈ മാതമ്പിള്ള സ്വാമിക്ക് തീ പൊള്ളുന്നില്ല. അതുപോലെ ഇപ്പൊ അഗ്നിയും ഈടേ പുരോഹിതം, പുരോ എന്ന് പറഞ്ഞ ഏറ്റവും ഉയർന്നവ, ഹിതം എന്ന് പറഞ്ഞാൽ ആത്മാവിലേക്ക് അടുപ്പിക്കുന്നത്, പ്രിയം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിലേക്ക് അടുപ്പിക്കുന്ന, ഹിതം ആത്മാവിലേക്ക് അടുപ്പിക്കുന്നു. അപ്പൊ ആത്മാവിലേക്ക് അടുപ്പിക്കുന്ന അത്യുന്നതമായ അവസ്ഥയിൽ ഇരിക്കുന്ന ആത്മാവിലേക്ക് നയിക്കുന്നതായ അഗ്നിയെ ഞാൻ നമിക്കുന്നു എന്നാണ്. അപ്പോൾ ഋഗ്വേദത്തിലെ 1-ാമത്തെ മന്ത്രം. ഈ മന്ത്രം ഉപസ്ഥിതി വരുത്തി കഴിഞ്ഞാൽ എന്താണ്? അഗ്നി നമ്മളും തമ്മിലാണെങ്കിൽ വായുവായിട്ടുള്ള വായുവിന്റെ മന്ത്രം ജപിച്ച് അത് ഉപസ്ഥിതി വരുത്തി കഴിഞ്ഞാൽ വായു നമ്മളും തമ്മിലാണെങ്കിൽ ഗ്രാവിറ്റിയുടെ നിയമം നമ്മൾ ഉപസ്ഥിതി വരുത്തി കഴിഞ്ഞാൽ ഗ്രാവിറ്റി നമ്മളൊന്നും ചെയ്യില്ല. നമ്മളിങ്ങനെ പറന്നു പോകുന്ന സമയത്ത് ഗ്രാവിറ്റി അത് നമ്മളെ ആളല്ലേ പൊക്കോട്ടെ. ഇപ്പം എൻ്റെ നായ നിങ്ങൾ വന്നാൽ കടിച്ചു കൂടെയും, പക്ഷെ എൻ്റെ കൂടെ ഒന്നും പരിചയപ്പെട്ടാലോ, പിന്നെ ഒറ്റയ്ക്ക് വന്നാലോ ആ നായ നമ്മളെ ആളായി, നമ്മളെ ആളാ വരുന്നു എന്ന് മനസ്സിലാക്കി പിന്നെ കടിക്കില്ല. അതുപോലെ പഞ്ചഭൂതങ്ങളൊന്നും തന്നെ
നമ്മളൊന്നും ചെയ്യില്ല. തീയ് ദഹിപ്പിക്കില്ല, അഗ്നി ദഹിപ്പിക്കില്ല, കാറ്റ് ഉണക്കില്ല, വെള്ളം നനയ്ക്കില്ല. നനയ്ക്കാന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്ത് കളയില്ല എന്നർത്ഥം. അതുപോലെ ശസ്ത്രങ്ങളൊന്നും നമ്മളെ ഛേദിക്കുകയില്ല എന്നാണ്. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഹിമാലയത്ത് പോയി നോക്കിയാലും 38-40 വർഷമായിട്ട് ഗുഹയിലിരിക്കുന്ന ചില ആളുകളുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരെ കാണാൻ പറ്റുകയാണെങ്കിൽ, അവർ പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെന്താണോ പറയുന്നത് അത് നമുക്ക് അപ്പപ്പം തന്നെ അനുഭവപ്പെടും. അങ്ങനെ വിശേഷതയുണ്ട്. 38 വയസ്സായിട്ടുള്ള ഒരു മഹാത്മാവ് ഈ ബദരിയിൽ എല്ലാവരും കപാല ബ്രഹ്മകപാലത്തിൽ പൂജ ചെയ്യാം ബലിയിടാൻ പോയ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ മേലെ ഇങ്ങനെ ഒരു ഗുഹ പോലെ തോന്നി, കയറിപ്പോയി. അവിടെ ചെന്നപ്പോ ഒരു പലകയും കൊണ്ട് ഒരു മഹാത്മാവ് പുറത്തേക്ക് വന്നു. പലകെട്ട് വന്നു എനിക്ക്. അയാളവിടെ പാറേന്റെ മേലെ തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ മിണ്ടാതിരുന്നു, ഒരു വസ്തുവും ചോദിക്കാൻ ധൈര്യം വരുന്നില്ല. അപ്പൊ അദ്ദേഹം അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഒന്നാന്തരം ഇംഗ്ലീഷിൽ, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് 3/4 മണിക്കൂർ സംസാരിച്ചു. 3 കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. ഒന്ന്, വൈബ്രന്റ് മാസ് ഓഫ് എനർജി. നമ്മളെ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സ്, ബുദ്ധി ഒരു സിൻസൈറ്റിയാണ്, ഒരു ഘടകമാണ്. അത് വൈബ്രന്റ് മാസ് ഓഫ് എനർജിയാണ്, അല്ലാതെ ഒരു സോളിഡ് മെറ്റീരിയൽ ഒന്നും അല്ല. രണ്ടാമത്തെ എന്താണ്, അത് കുറേ സമയം സംസാരിച്ചു അതിനെക്കുറിച്ച്. അത് കഴിഞ്ഞപ്പോൾ പൾസേറ്റിംഗ് മാസ് ഓഫ് എനർജി, രണ്ടാമത്തെ. ഹാർട്ട് അടിക്കുന്ന പോലെ നമ്മുടെ ശരീരം ഓരടക്കം ഇങ്ങനെ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അറിയുന്നില്ല. നമ്മുടെ മനസ്സ് വളരെ റിലാക്സ്ഡ് ആണെങ്കിൽ ഇത് അറിയാൻ പറ്റും. വൈബ്രന്റ് മാസ്, ട്യൂണിംഗ് ഫോർക്ക് പോലെ വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് അനുഭവപ്പെടും. അപ്പോഴൊരു സന്തോഷം, സുഖം പറയാൻ കഴിയില്ല. പിന്നെ ഈ പൾസേറ്റ്, ഓരോ പ്രാവശ്യവും പൾസേറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളിന്ന് അനന്തമായുള്ള ആനന്ദത്തിന്റെ ഇമ്പൾസ് ഇങ്ങനെ വന്ന് ഞരമ്പ് മുഴുവനും ഫ്ലഡഡ് ആകുന്ന വരത്തോ. മൂന്നാമത്തെ ചൈതന്യത്തെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഈ വിരല്, ഈ വിരല് ചൈതന്യമായി മാറി. അപ്പൊ ആ സമയത്ത് അത് തീയിലിട്ട് ചുട്ടിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു സംഭവിക്കില്ല. ഒരു വാളോട് ഇങ്ങനെ വെട്ടിയാൽ വാളതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഫ്ലെയിം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെട്ടിയാൽ ഫ്ലെയിം കഷ്ടാവുമോ? അതുപോലെ തോന്നുന്നു. ആ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് പോയി. 45 മിനിറ്റ് ആൾ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതും പോയി. അപ്പൊ ആ പറയുന്ന സമയത്ത് അത് നമുക്ക് അനുഭവപ്പെടുത്തിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ യത് ഭാവാ തദ് ഭവതി. അവര് സബ്ജക്റ്റീവ് മൈൻഡ് സ്വരൂപികളാണ്. അവർക്ക് ഒബ്ജക്റ്റീവ് മൈൻഡ്, സബ്ജക്റ്റീവ് മൈൻഡ് രണ്ടില്ല. അപ്പൊ അവരെ സബ്ജക്റ്റീവ് മൈൻഡ്, ഒബ്ജക്റ്റീവ് മൈൻഡ് ഒന്നാകൊണ്ട് അവർ പറയുന്നത് നമ്മുടെ സബ്ജക്റ്റീവ് മൈൻഡിനെ അപ്പം തന്നെ ഇതിലേക്ക് വിവർത്തനം ചെയ്ത് പ്രക്ഷേപണം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കത് അനുഭവപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മഹാത്മാക്കളുണ്ട്, പോയി കാണുകയാണെങ്കിൽ. അപ്പൊ ഞാൻ പോരാൻ നേരത്ത് പിന്നെ ആൾ ചോദിച്ചു, ഹൗ മച്ച് ടൈം യു സ്പെൻഡ് ഫോർ എ പേഷ്യന്റ്? ഞാൻ ഡോക്ടറാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. എത്ര സമയം ഒരു രോഗിക്ക് ചെലവാക്കുകയെന്ന്. സ്കിന്നാണ്, സ്കിന്നായതുകൊണ്ട് 3 മിനിറ്റ് മതിയെന്നു. 3 മിനിറ്റ്സ് അയാള്, ഹൗ മച്ച് ടൈം ഇറ്റ് സിൻസ് യു വർക്ക്, എവിടെ വന്നിട്ട് എത്ര സമയമായിരുന്നു? ഞാൻ പറഞ്ഞു 45 മിനിറ്റായി ബാബാജി. അഹം ജാങ്കി എന്ന് പറഞ്ഞു. നെയ് നെയ്, ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഐ മീൻ. ശരാ, അവിടെ കുറച്ചും കൂടി സംസാരിച്ചു. അകത്ത് പോയി കുറച്ച് പ്രസാദമൊക്കെ കൊണ്ടെത്താന്ന് വിട്ടു. വിടുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് മഹാത്മാക്കളെ കാണാൻ വലിയ ആഗ്രഹത്തോടു കൂടി. 2-3 ഫ്രണ്ട്സും ഉണ്ട്, ഞാൻ അവരെയും കൂട്ടി നാളെ ഒന്ന് വരാം. നോ നോ നോ, യു കനോട്ട് കം. ഞാൻ എപ്പോഴെങ്കിലും ഒരു നിമിഷം പുറത്തൊന്ന് വന്ന് കുറച്ച് സമയം ഇരിക്കാറുണ്ട്. അപ്പൊ ഇന്ന് വന്ന സമയത്ത് എക്സാക്ട്ലി ദാറ്റ് ടൈം യു കെയിം, അതുകൊണ്ട് ഞാൻ സമയം സ്പെൻഡ് ചെയ്താൽ. യു കനോട്ട് കം, കനോട്ട് ബ്രിങ് ദം, ഐ വിൽ നോട്ട് ബി അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഗുഹൻ്റെ ഉള്ളിലേക്ക് പോകാൻ ചെയ്തു. അദ്ദേഹത്തിന് പട്ടാളക്കാർ കുറച്ച് ഗംഗാജലം കൊണ്ടേ കൊടുക്കും. ഗംഗോത്രി എന്ന് കൊണ്ടുവരുന്ന ഗംഗാജലേ കുടിക്കുകയുള്ളൂ. അപ്പോൾ അത് പട്ടാളക്കാർ ഡെയിലി അവിടെ ഹെലികോപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുപോയി അവിടെ കൊടുക്കും. പിന്നെ ക്ഷേത്രത്തിൽ നിന്ന്, ബദരി നാരായണ ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് കുറച്ച് പ്രസാദം കൊണ്ടേ കൊടുക്കും. അത് മാത്രമാണ് ആഹാരം, അല്ലാതെ സാധാരണ നമ്മൾ തിന്ന മാതിരി ആഹാരമൊന്നുമല്ല. കണ്ടാൽ നല്ല സ്റ്റൗട്ട് ബോഡി, കണ്ണൊക്കെ എന്തൊരു തിളക്കാണ്. അപ്പം അങ്ങനെ, അപ്പോൾ കാണണമെന്ന് വിചാരിച്ചെന്നാൽ കണ്ടോളുന്നില്ല. ഇങ്ങനെ വല്ലവരും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ദേ ആർ കേപ്പബിൾ ഓഫ് ഡെമോൺസ്ട്രേറ്റിംഗ് വാട്ട് ദേ മീൻ. അപ്പൊ ആ പറയുന്ന യത് ഭാവ തദ് ഭവതി, അവർ ഭാവിക്കുന്ന നമുക്ക് അപ്പം തന്നെ ഭവിച്ച അനുഭവപ്പെടുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുണ്ട്. സമയം 45 വരെ എന്നാണ് സമയം പറഞ്ഞത്, 5 മിനിറ്റും കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? എന്ത് പ്രശ്നം പരിഹരിക്കാൻ നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ പ്രശ്നങ്ങളായി ഉണ്ടാവുക ചെയ്യുക. മകളുണ്ടായി, കല്യാണം കഴിയാത്ത പ്രശ്നമാണ്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്ത പ്രശ്നം, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അവിടെ പീഡിയാട്രിഷ്യൻ ഉണ്ടോ, പല വയറ്റിളക്കായ ആരെ നോക്കുക, അങ്ങനെ പ്രശ്നങ്ങളൊന്നും തീരില്ല, കൂടിക്കൂടിക്കൂടി വരെയായി. പക്ഷെ എല്ലാ പ്രശ്നത്തിനും ആത്യന്തികമായിട്ടുള്ള സമാധാനം എന്താണ്? അകത്ത് പോയി നമ്മുടെ ഏറ്റവും വലിയ ബന്ധു ആരാണ്, ആ ബന്ധുവായിട്ടൊന്ന് കൂടിക്കാണുക. ആ ബന്ധുവിന് നമ്മളെ എല്ലാ പ്രശ്നവും തീർത്തു തരാനുള്ള കഴിവുണ്ട്. അന്ധകൻ താൻ വരുമ്പോൾ തുണയ്ക്കാത്ത ബന്ധു എന്തൊരു ബന്ധു നിനക്ക് വരും. നമ്മൾ കുറേ ബന്ധുക്കളുണ്ട് എന്ന് പറയും, പക്ഷെ അന്ധകൻ വരുമ്പോൾ തുണക്കാത്ത ബന്ധു ഏതാ ബന്ധു എന്ന്. അപ്പോൾ ഈ ഒരു ബന്ധു അകത്തിരിക്കുന്നു. തത്താവത് ഭാതി സാക്ഷാൽ പവനപുരവിതെ അന്ധഭാഗ്യം ജനാനം. ഇതിൽ വലിയൊരു ഭാഗ്യം എന്താ വേണ്ടതെന്ന്. അപ്പൊ നമ്മൾ ബാക്കി എല്ലാ കാര്യം ചെയ്യുന്ന സമയത്ത് അല്പസമയം ബന്ധുവിനെ പരിചയപ്പെടാൻ വേണ്ടി ചെലവഴിക്കാതെ ഏറ്റവും റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ ക്ലിയറാണ്. ക്ലിയറായി കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അപ്പോ മനസ്സ് സ്പന്ദിക്കും. സ്പന്ദിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമല്ലാതെ വരും. വെറുതെ ആണെങ്കിൽ ഇറ്റാസ്കിയുടെ ഗ്രാവിറ്റി, അതായത് ഒരു കല്ലിങ്ങനെ പിടിച്ച് കയ്യിൽ നിന്ന് വിട്ടാൽ അത് താഴോട്ട് വിടാനുള്ള നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്. ഇതുപോലെ മനസ്സിനെ വെറുതെ വിടുകയാണെങ്കിൽ ആത്മസ്ഥാനത്തിൽ അത് എത്തും. അത് ആത്മസ്വരൂപിയായി പരമാനന്ദ സ്വരൂപിയായി മാറും. അതിനുള്ള ടെൻഡൻസിയാണ് മനസ്സിനുള്ളത്. പക്ഷെ നമ്മൾ അപ്പോഴേക്ക് എന്തെങ്കിലും അതിന് സൽക്കാരം കൊടുത്ത് പ്രധാനപ്പെടുത്തി നിർത്തുകയാണ്. എന്തെങ്കിലും ചെയ്തിട്ട്, എന്തെങ്കിലും അത് അപത്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിനെ സംസാരത്തിന് പോകാൻ സമ്മതിക്കില്ല. നമ്മളത് വിട്ടാൽ അത് പൊക്കോളും, അതതിന്റെ പാട്ട് പൊക്കോളും. നമ്മൾ പോകാൻ വിടുന്നില്ല. എവിടേക്കാ പോവാ? മനസ്സിന്റെ ഗ്രാവിറ്റി എപ്പോഴും ആനന്ദം ജ്ഞാന സ്വാതന്ത്ര്യം ഈ ഇതിലേക്കാണ്. ജ്ഞാനാനന്ദ സ്വാതന്ത്ര്യ സ്വരൂപിയാണ് ആത്മാവ്. അപ്പൊ അതിലേക്ക് നത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭന്തി കുതോയമഗ്നി തമേവ ബന്ധം അനുഭാതി സർവം സത്യവാസ സർവേദോ ഭാതി. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശം വേണ്ട. അഞ്ചു തരം പ്രകാശങ്ങളാണ്: ആകാശത്ത് മൂന്ന് പ്രകാശം, അന്തരീക്ഷത്തിൽ ഒരു പ്രകാശം, ഭൂമിയിലൊരു പ്രകാശം. ഈ അഞ്ച് പ്രകാശത്തിനെയും പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള സ്വയം പ്രകാശമായിട്ടുള്ള വസ്തുവാണ് നമ്മളുള്ള ആത്മസ്വരൂപം. അതിലേക്ക് മനസ്സിന് പോവാൻ വെമ്പലുണ്ട്, പക്ഷെ അതിനെ നമ്മൾ സമ്മതിക്കണില്ല. പ്രാരബ്ധങ്ങൾ ഇട്ടിട്ട് ക്ഷേം ചെയ്തുകൊണ്ട് അതിനൊന്ന് വെറുതെ വിട്ടാൽ മതി, അതങ്ങ് പോകും. അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ വെറുതെ വിടല. കലങ്ങിയ വെള്ളം അനക്കാതെ വെച്ചാൽ തെളിഞ്ഞ വെള്ളാവുന്ന പോലെ ഏഴു വർഷം ഞാൻ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ അനങ്ങാതിരുന്നപ്പോൾ കലങ്ങിയ ബോധം തെളിഞ്ഞ ബോധമായി. തെളിഞ്ഞ കലങ്ങിയ ബോധത്തിലൂടെ നോക്കുമ്പോൾ അനീതി അക്രമം കണ്ടിരുന്ന എനിക്ക് തെളിഞ്ഞ ബോധത്തിലൂടെ നോക്കുമ്പോൾ ഒരു ശക്തിയുടെ അനന്തവിലാസം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ എന്ന് ബുദ്ധൻ പറഞ്ഞു. പത്ര സിമ്പിളാണ് സംഗതി. ഈ പറഞ്ഞുകൊണ്ട് കയേന വാച മനസേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി. ചെറുപ്പക്കാരനും സുന്ദരനും സുമുഖനും ശാസ്ത്ര വിജ്ഞാനി എന്തിനും തയ്യാറുള്ള ഒരാളും നല്ലൊരു നേതൃസ്ഥാനത്തിന് അർഹനുമായിട്ടുള്ള ഗോപാലകൃഷ്ണൻ അവരുടെ കൈക്കും കാലിനും ബുദ്ധിക്കും മനസ്സിനുമൊക്കെ കരുത്ത് നൽകാൻ നമ്മളെല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഒരു സംഘടന നമ്മൾ ബാക്കിയൊന്നും നോക്കണ്ട. ഗവൺമെന്റ് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, അതൊന്നും അല്ല. ശരി, നമ്മളെ വീട്ടിൽ ഗവൺമെന്റ് ചാപ്പാട് കൊണ്ടു തരുന്നുണ്ടോ? നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കി നമ്മൾ കഴിക്കുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ സാംസ്കാരിക കാര്യങ്ങൾക്കും ആരാനും ആശ്രയിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിനൊരു നേതൃത്വം തരാനൊരു ആളുണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് ചേരുമ്പോൾ ചില സ്വഭാവം ഉണ്ട് നമുക്ക്. അയാളൊന്ന് വിമർശിക്കും, അയാൾക്ക് അത് പോരാ, ഇത് പോരാ, ഗ്രാമറിൽ തെറ്റുണ്ട്, ബുക്കിൽ അവിടെ ഇവിടെ തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകെ അവഗണിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖുറാനിലൊരു വാചകമുണ്ട്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്തടുത്തിരിക്കും നിൽക്കുവേ, അല്പൊരു വടവിട്ട് അവിടെ ഇബ്ലീസ് വന്ന് നിൽക്കും എന്ന് പറയും. നമ്മളിപ്പോ നായര് കുറച്ച് നമ്പൂരിപ്പുറം കുറച്ച് അപ്പുറം മേനോൻ ഇങ്ങനെ വിട്ടുവിട്ടാ നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ബിൽബിലീസുകൾ വന്നിട്ടുണ്ട്, വരികയും ചെയ്യും. അപ്പൊ ഇനിയെങ്കിലും ഒന്ന് അടുത്ത് നിൽക്കാൻ നമ്മൾ ബാക്കിയെല്ലാം മറക്കണം എന്ന് പറഞ്ഞു.